സർ ആർതർ കോനൻ ഡോയൽ എഴുതിയ ദി റെഡ് ഹെഡഡ് ലീഗ്. കഴിഞ്ഞ വർഷം ശരത്കാലത്ത് ഒരു ദിവസം ഞാൻ എന്റെ സുഹൃത്ത് മിസ്റ്റർ ഷെർലക് ഹോംസിനെ വിളിച്ചപ്പോൾ വളരെ തടിച്ച മുഖമുള്ള ചുവന്ന മുടിയുള്ള ഒരു വൃദ്ധനായ മാന്യനുമായി അദ്ദേഹം ആഴത്തിലുള്ള സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്നു. എന്റെ കടന്നുകയറ്റത്തിന് ക്ഷമാപണം നടത്തി. ഞാൻ പിൻവാങ്ങാൻ തുടങ്ങിയപ്പോൾ ഹോംസ് എന്നെ പെട്ടെന്ന് മുറിയിലേക്ക് വലിച്ചിഴച്ച് എന്റെ പിന്നിൽ വാതിലടച്ചു. എന്റെ പ്രിയപ്പെട്ട വാട്സൺ, ഇതിലും നല്ല സമയത്ത് നിങ്ങൾ വരാൻ സാധ്യതയില്ല, അദ്ദേഹം സ്നേഹപൂർവ്വം പറഞ്ഞു. നിങ്ങളുടെ വിവാഹനിശ്ചയം കഴിഞ്ഞുവെന്ന് ഞാൻ ഭയപ്പെട്ടു, അതിനാൽ ഞാൻ വളരെ ഭയപ്പെട്ടു. അപ്പോൾ എനിക്ക് അടുത്ത മുറിയിൽ കാത്തിരിക്കാം? ഒരിക്കലുമില്ല. ഈ മാന്യൻ മിസ്റ്റർ വിൽസൺ എന്റെ ഏറ്റവും വിജയകരമായ പല കേസുകളിലും എന്റെ പങ്കാളിയും സഹായിയുമായിരുന്നു. നിങ്ങളുടെ കാര്യത്തിലും അദ്ദേഹം എനിക്ക് ഏറ്റവും ഉപകാരപ്പെടുമെന്നതിൽ എനിക്ക് സംശയമില്ല. തടിച്ച മാന്യൻ പകുതി കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അവന്റെ തടിച്ച കണ്ണുകളിൽ നിന്ന് ഒരു ചെറിയ ചോദ്യചിഹ്ന നോട്ടത്തോടെ ഒരു ബാബ ആശംസ നൽകി. സെറ്റി പരീക്ഷിച്ചു നോക്കൂ, ഹോംസ് പറഞ്ഞു. കോടതിയുടെ മാനസികാവസ്ഥയിലായിരിക്കുമ്പോൾ പതിവുപോലെ തന്റെ ചാരുകസേരയിൽ ചാരി നിന്ന് വിരൽത്തുമ്പുകൾ ഒരുമിച്ചു വലിച്ചുകൊണ്ട്, എന്റെ പ്രിയപ്പെട്ട വാട്സൺ, വിചിത്രവും ദൈനംദിന ജീവിതത്തിലെ കൺവെൻഷനുകൾക്കും ഹ്യൂമറും ദിനചര്യകൾക്കും പുറത്തുള്ളതുമായ എല്ലാറ്റിനോടും നിങ്ങൾ എന്റെ സ്നേഹം പങ്കിടുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളെ രേഖപ്പെടുത്താൻ പ്രേരിപ്പിച്ച ആവേശത്തിലൂടെ നിങ്ങൾ അതിനോടുള്ള നിങ്ങളുടെ അഭിരുചി പ്രകടിപ്പിച്ചു. നിങ്ങൾ എന്റെ വാക്കുകൾ ക്ഷമിക്കുമെങ്കിൽ എന്റെ സ്വന്തം ചെറിയ സാഹസികതകളെ അലങ്കരിക്കാൻ നിങ്ങളുടെ കേസുകൾ എനിക്ക് ഏറ്റവും താൽപ്പര്യമുള്ളവയാണെന്ന് ഞാൻ നിരീക്ഷിച്ചു. മിസ് മേരി സതേന്ദർലാൻഡ് അവതരിപ്പിച്ച വളരെ ലളിതമായ പ്രശ്നത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടുമുമ്പ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. വിചിത്രമായ ഇഫക്റ്റുകൾക്കും അസാധാരണമായ സംയോജനങ്ങൾക്കും നമ്മൾ ജീവിതത്തിലേക്ക് തന്നെ പോകണം. അത് എല്ലായ്പ്പോഴും ഭാവനയുടെ ഏതൊരു ശ്രമത്തേക്കാളും വളരെ ധൈര്യമുള്ളതാണ്. ഞാൻ സംശയിക്കാനുള്ള സ്വാതന്ത്ര്യമെടുത്ത ഒരു നിർദ്ദേശം. ഡോക്ടർ, നിങ്ങൾ അങ്ങനെ ചെയ്തു, പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ എന്റെ കാഴ്ചപ്പാടിലേക്ക് വരണം. അല്ലാത്തപക്ഷം നിങ്ങളുടെ യുക്തി അവയ്ക്ക് കീഴിൽ തകർന്ന് ഞാൻ ശരിയാണെന്ന് സമ്മതിക്കുന്നതുവരെ ഞാൻ വസ്തുതകൾക്ക് മുകളിൽ വസ്തുതകൾ ശേഖരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്ന് രാവിലെ എന്നെ വിളിച്ച് ഒരു കഥ ആരംഭിക്കാൻ മിസ്റ്റർ ജാബ്സ് വിൽസൺ പര്യാപ്തനാണ്. കുറച്ചുകാലമായി ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഒന്നായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഏറ്റവും വിചിത്രവും അതുല്യവുമായ കാര്യങ്ങൾ പലപ്പോഴും വലുതുമായി മാത്രമല്ല ചെറിയ കുറ്റകൃത്യങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ചിലപ്പോൾ എന്തെങ്കിലും പോസിറ്റീവ് കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കാനിടയുണ്ടെന്നും ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഞാൻ കേട്ടിടത്തോളം ഇപ്പോഴത്തെ കേസ് ഒരു കുറ്റകൃത്യമാണോ അല്ലയോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല, പക്ഷേ സംഭവങ്ങളുടെ ഗതി തീർച്ചയായും ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഒന്നാണ്. ഒരുപക്ഷേ മിസ്റ്റർ വിൽസൺ, നിങ്ങളുടെ കഥ വീണ്ടും ആരംഭിക്കാൻ നിങ്ങൾ വളരെ ദയ കാണിക്കുമായിരുന്നു. എന്റെ സുഹൃത്ത് ഡോക്ടർ, വാട്സൺ ആദ്യഭാഗം കേട്ടിട്ടില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് കഥയുടെ വിചിത്ര സ്വഭാവം നിങ്ങളുടെ ചുണ്ടുകളിൽ നിന്ന് സാധ്യമായ എല്ലാ വിശദാംശങ്ങളും ലഭിക്കാൻ എന്നെ ഉത്കണ്ഠാകുലനാക്കുന്നതുകൊണ്ടുമാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഒരു ചട്ടം പോലെ സംഭവങ്ങളുടെ ഗതിയുടെ ചെറിയ സൂചനകൾ ഞാൻ കേട്ടിരിക്കുമ്പോൾ എന്റെ ഓർമ്മയിൽ വരുന്ന ആയിരക്കണക്കിന് മറ്റ് സമാനമായ കേസുകൾ ഉപയോഗിച്ച് എനിക്ക് എന്നെ തന്നെ നയിക്കാൻ കഴിയും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വസ്തുതകൾ എന്റെ വിശ്വാസത്തിന്റെ പരമാവധി അതുല്യമാണെന്ന് സമ്മതിക്കാൻ ഞാൻ നിർബന്ധിതനാകുന്നു. ആ ധൈര്യശാലിയായ ക്ലയന്റ് അല്പം അഭിമാനത്തോടെ നെഞ്ചു പുറത്തെടുത്ത് തന്റെ വലിയ കോട്ടിന്റെ ഉള്ളിലെ പോക്കറ്റിൽ നിന്ന് വൃത്തികെട്ടതും ചുളിവുകളുള്ളതുമായ ഒരു പത്രം പുറത്തെടുത്തു. തല മുന്നോട്ട് നീട്ടി പേപ്പർ മുട്ടിൽ പരത്തി പരസ്യകോളത്തിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ആ മനുഷ്യനെ നന്നായി നോക്കി. എന്റെ കൂട്ടുകാരന്റെ ശൈലി അനുസരിച്ച് അദ്ദേഹത്തിന്റെ വസ്ത്രധാരണത്തിൽ നിന്നോ രൂപഭാവത്തിൽ നിന്നോ ഉണ്ടാകാവുന്ന സൂചനകൾ വായിക്കാൻ ശ്രമിച്ചു. എന്നിരുന്നാലും എന്റെ പരിശോധനയിൽ എനിക്ക് വലിയ നേട്ടമൊന്നും ലഭിച്ചില്ല. ഞങ്ങളുടെ സന്ദർശകൻ ഒരു ശരാശരി സാധാരണ ബ്രിട്ടീഷ് വ്യാപാരി, പൊണ്ണത്തടിയുള്ള, ആഡംബരപൂർണനായ, മന്ദഗതിയിലുള്ള ആളാണെന്നതിന്റെ എല്ലാ അടയാളങ്ങളും ഉണ്ടായിരുന്നു. അയാൾ വളരെ ബാഗി ഗ്രേ ഷെപ്പേർട്സ് ചെക്ക് ട്രൗസറും മുൻവശത്ത് ബട്ടൺസ് ചെയ്യാത്ത വൃത്തിയുള്ള കറുത്ത ഫ്രോക്ക് കോട്ടും ഒരു മങ്ങിയ അരക്കെട്ടും ഒരു ചതുരാകൃതിയിലുള്ള ലോഹക്കഷണവും ഒരു അലങ്കാരമായി തൂങ്ങിക്കിടക്കുന്നതും ധരിച്ചിരുന്നു. ഒരു കീറിയ ടോപ്പ് തൊപ്പിയും ചുളിവുകളുള്ള വെൽവെറ്റ് കോളറുള്ള മങ്ങിയ തവിട്ട് ഓവർകോട്ടും അയാളുടെ അരികിലുള്ള ഒരു കസേരയിൽ കിടന്നു. മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത് പോലെ ആ മനുഷ്യനിൽ ശ്രദ്ധേയമായ ഒന്നും ഉണ്ടായിരുന്നില്ല. അവന്റെ ചുവന്ന തലയും അവന്റെ മുഖഭാവങ്ങളിലുള്ള അങ്ങേയറ്റത്തെ ശാഗ്രന്റെയും അതൃപ്തിയുടെയും പ്രകടനമല്ലാതെ. ഷെർലക് ഹോംസിന്റെ പെട്ടെന്നുള്ള കണ്ണുകൾ എന്റെ ജോലിയിലേക്ക് കടന്നു. എന്റെ ചോദ്യോത്തര നോട്ടങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ അവൻ പുഞ്ചിരിയോടെ തലയാട്ടി. അദ്ദേഹം എപ്പോഴെങ്കിലും കൈകൊണ്ട് ജോലി ചെയ്തിട്ടുണ്ട്, അദ്ദേഹം പുകയ്ക്കുന്നു, അദ്ദേഹം ഒരു ഫ്രീമേസണാണെന്ന്, അദ്ദേഹം ചൈനയിലാണെന്ന്, അടുത്തിടെ അദ്ദേഹം ഗണ്യമായ അളവിൽ എഴുതിയിട്ടുണ്ട് എന്ന വ്യക്തമായ വസ്തുതകൾക്ക് പുറം എനിക്ക് മറ്റൊന്നും അനുമാനിക്കാൻ കഴിയില്ല. ഡബിൾ ക്വോട്ട്. മിസ്റ്റർ ജാബ്സ് വിൽസൺ തന്റെ കസേരയിൽ ചൂണ്ടുവിരൽ പേപ്പറിൽ വെച്ചുകൊണ്ട് എഴുന്നേറ്റു. പക്ഷേ അദ്ദേഹത്തിന്റെ കണ്ണുകൾ എന്റെ കൂട്ടുകാരനെയാണ്. ഭാഗ്യത്തിന്റെ പേരിൽ നിങ്ങൾക്ക് ഇതെല്ലാം എങ്ങനെ അറിയാമായിരുന്നു മിസ്റ്റർ ഹോംസ്? അദ്ദേഹം ചോദിച്ചു. ഉദാഹരണത്തിന്, ഞാൻ കൈകൊണ്ട് ജോലി ചെയ്തുവെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഇത് സുവിശേഷം പോലെ സത്യമാണ്. ഞാൻ ഒരു കപ്പലിലെ മരപ്പണിക്കാരനായാണ് തുടങ്ങിയത്. നിങ്ങളുടെ കൈകൾ, എന്റെ പ്രിയപ്പെട്ട സർ, നിങ്ങളുടെ വലതുകൈ നിങ്ങളുടെ ഇടതുകൈയേക്കാൾ വളരെ വലുതാണ്. നിങ്ങൾ അത് ഉപയോഗിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പേശികൾ കൂടുതൽ വികസിതമാണ്. ശരി, പുകയില, പിന്നെ ഫ്രീമേസൺറി. ഞാൻ അത് എങ്ങനെ വായിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിശക്തിയെ അപമാനിക്കില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ ഉത്തരവിന്റെ കർശനമായ നിയമങ്ങൾക്ക് വിരുദ്ധമായി നിങ്ങൾ ഒരു ആർക്കും കോമ്പസും ബ്രസ്റ്റ് പിൻ ഉപയോഗിക്കുന്നു. ആഹ്, തീർച്ചയായും ഞാൻ അത് മറന്നു. പക്ഷേ എഴുത്ത്, 5 ഇഞ്ച് നീളത്തിൽ വളരെ തിളങ്ങുന്ന ആ വലതു കഫും മേശപ്പുറത്ത് നിങ്ങളിരിക്കുന്ന കൈമുട്ടിന് സമീപം മിനുസമാർന്ന പാടുള്ള ഇടതുവശത്തും മറ്റെന്താണ് സൂചിപ്പിക്കാൻ കഴിയുക? ശരി, പക്ഷേ ചൈന. നിങ്ങളുടെ വലതു കൈത്തണ്ടയ്ക്ക് തൊട്ടുമുകളിൽ പച്ചകുത്തിയ മത്സ്യം ചൈനയിൽ മാത്രമേ ചെയ്യാൻ കഴിയൂ. ടാറ്റു അടയാളങ്ങളെക്കുറിച്ച് ഞാനൊരു ചെറിയ പഠനം നടത്തിയിട്ടുണ്ട്. വിഷയത്തിന്റെ സാഹിത്യത്തിന് പോലും സംഭാവന നൽകിയിട്ടുണ്ട്. മത്സ്യത്തിന്റെ ചെതുമ്പലിൽ അതിലോലമായ പിങ്ക് നിറം നൽകുന്ന ആ തന്ത്രം ചൈനയ്ക്ക് വളരെ പ്രത്യേകമാണ്. കൂടാതെ നിങ്ങളുടെ വാച്ച് ചെയിനിൽ ഒരു ചൈനീസ് നാണയം തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ കാര്യം കൂടുതൽ ലളിതമാകും. മിസ്റ്റർ ജാബ്സ് വിൽസൺ ഉറക്കെ ചിരിച്ചു. ശരി, ഞാൻ ഒരിക്കലും, അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിപൂർവം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ആദ്യം കരുതി, പക്ഷേ അതിലൊന്നുമില്ലെന്ന് ഞാൻ പറയുന്നു. വാട്സൺ, ഹോംസ് പറഞ്ഞു, വിശദീകരിക്കുന്നതിൽ ഞാൻ ഒരു തെറ്റ് ചെയ്തുവെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഓംനി ഇഗ്നോട്ടം പ്രോം മാഗ്നിഫിക്കോ, നിങ്ങൾക്കറിയാമോ എന്റെ മോശം പ്രശസ്തി? ഞാൻ വളരെ സത്യസന്ധനാണെങ്കിൽ കപ്പൽ തകരും. മിസ്റ്റർ വിൽസൺ, നിങ്ങൾക്ക് പരസ്യം കണ്ടെത്താൻ കഴിയുന്നില്ലേ? അതെ, എനിക്കിപ്പോൾ അത് മനസ്സിലായി. കോളത്തിന്റെ പകുതിയോളം തന്റെ കട്ടിയുള്ള ചുവന്ന വിരൽ കൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞു. ഇതാണ് എല്ലാം ആരംഭിച്ചത്. നിങ്ങൾ അത് സ്വയം വായിച്ചു സർ? ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പേപ്പർ വാങ്ങി ഇപ്രകാരം വായിച്ചു. USAയിലെ പെന്നിലെ ലെബനനിൽ നിന്നുള്ള പരേതനായ എസക്കിയ ഹോക്കിൻസിന്റെ ഒസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ റെഡ്ഹെഡ് ലീഗിലേക്ക് തികച്ചും നാമമാത്രമായ സേവനങ്ങൾക്കായി ലീഗിലെ ഒരു അംഗത്തിന് ആഴ്ചയിൽ 4 പൗണ്ട് ശമ്പളം ലഭിക്കുന്ന മറ്റൊരു ഒഴിവ് ഇപ്പോൾ തുറന്നിരിക്കുന്നു. 21 വയസ്സിന് മുകളിൽ പ്രായമുള്ള ശരീരത്തിലും മനസ്സിലും ആരോഗ്യമുള്ള എല്ലാ ചുവന്ന മുടിയുള്ള പുരുഷന്മാർക്കും അർഹതയുണ്ട്. തിങ്കളാഴ്ച രാവിലെ പകൽ 11 മണിന് ഫ്ലീറ്റ് സ്ട്രീറ്റിലെ 7 പോപ്സ് കോർട്ടിലെ ലീഗിന്റെ ഓഫീസുകളിൽ ഡങ്കൻ റോസിന് നേരിട്ട് അപേക്ഷിക്കുക. ഭൂമിയിൽ എന്താണ് ഇതിനർത്ഥം? അസാധാരണമായ പ്രഖ്യാപനം 2 തവണ വായിച്ചതിനുശേഷം ഞാൻ സ്ഖലനം ചെയ്തു. ഹോംസ് ചിരിച്ചുകൊണ്ട് കസേരയിൽ കിടന്നു. ഉത്സാഹത്തിലായിരിക്കുമ്പോൾ പതിവ് പോലെ. ഇത് അല്പം വ്യത്യസ്തമാണ് അല്ലേ? അദ്ദേഹം പറഞ്ഞു. മിസ്റ്റർ വിൽസൺ, ഇപ്പോൾ നിങ്ങൾ ഉടനെ പോയി നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ വീട്ടുകാരെക്കുറിച്ചും ഈ പരസ്യം നിങ്ങളുടെ ഭാഗ്യത്തിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും ഞങ്ങളോട് പറയൂ. ഡോക്ടർ, ആദ്യം നിങ്ങൾ പേപ്പറും തീയതിയും ഒരു കുറിപ്പ് തയ്യാറാക്കണം. ഇത് 1890 April 27, വെറും 2 മാസം മുമ്പ് നടന്ന ഒരു പ്രഭാത വൃത്താന്തമാണ്. വളരെ നല്ലത്. ഇപ്പോൾ മിസ്റ്റർ വിൽസൺ. ശരി, മിസ്റ്റർ ഷെർലക് ഹോംസ്, ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെയാണ്, ജബ്സ് വിൽസൺ നെറ്റിത്തുടച്ചുകൊണ്ട് പറഞ്ഞു. നഗരത്തിനടുത്തുള്ള കോബർഗ് സ്ക്വയറിൽ എനിക്കൊരു ചെറിയ പോൺ ബ്രോക്കറുടെ ബിസിനസ്സുണ്ട്. ഇത് വളരെ വലിയ കാര്യമല്ല. സമീപവർഷങ്ങളിൽ ഇത് എനിക്ക് ഉപജീവനമാർഗം നൽകുന്നതിനേക്കാൾ കൂടുതൽ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് 2 സഹായികളെ നിലനിർത്താൻ കഴിയുമായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരാളെ മാത്രമേ നിലനിർത്താൻ കഴിയൂ. അദ്ദേഹത്തിന് ശമ്പളം നൽകാൻ എനിക്ക് ഒരു ജോലി ലഭിക്കും, പക്ഷേ ബിസിനസ് പഠിക്കാൻ പകുതി ശമ്പളത്തിന് അദ്ദേഹം വരാൻ തയ്യാറാണ്. ഈ അനുസരണയുള്ള യുവാവിന്റെ പേരെന്താണ്? ഷെർലക് ഹോംസ് ചോദിച്ചു. അയാളുടെ പേര് വിൻസെന്റ് സ്പാൾഡിംഗ് എന്നാണ്. അവനും അത്ര ചെറുപ്പമല്ല. അയാളുടെ പ്രായം പറയാൻ പ്രയാസമാണ്. മിസ്റ്റർ ഹോംസ് എന്ന മിടുക്കനായ ഒരു സഹായിയെ ഞാൻ ആഗ്രഹിക്കരുത്. അയാൾക്ക് സ്വയം മെച്ചപ്പെടുത്താനും എനിക്ക് നൽകാൻ കഴിയുന്നതിന്റെ ഇരട്ടി സമ്പാദിക്കാനും കഴിയുമെന്ന് എനിക്കറിയാം. പക്ഷേ അയാൾ തൃപ്തനാണെങ്കിൽ ഞാൻ എന്തിനാണ് അവന്റെ തലയിൽ ആശയങ്ങൾ വെക്കേണ്ടത്? എന്തുകൊണ്ട്? മുഴുവൻ മാർക്കറ്റ് വിലയ്ക്ക് കീഴിലുള്ള ഒരു ജീവനക്കാരനെ ലഭിച്ചതിൽ നിങ്ങൾ ഏറ്റവും ഭാഗ്യവാനാണെന്ന് തോന്നുന്നു. ഈ കാലഘട്ടത്തിലെ തൊഴിലുടമകൾക്കിടയിൽ ഇതൊരു സാധാരണ അനുഭവമല്ല. നിങ്ങളുടെ അസിസ്റ്റന്റ് നിങ്ങളുടെ പരസ്യം പോലെ ശ്രദ്ധേയനല്ലെന്ന് എനിക്കറിയില്ല. ഓ, അയാൾക്കും തെറ്റുകളുണ്ട്, മിസ്റ്റർ വിൽസൺ പറഞ്ഞു. ഫോട്ടോഗ്രാഫിയിൽ ഇത്രയും മികച്ച ഒരു വ്യക്തി ഒരിക്കലും ഉണ്ടായിട്ടില്ല. മനസ്സ് മെച്ചപ്പെടുത്തേണ്ട സമയത്ത് ഒരു ക്യാമറ എടുത്ത് പിന്നീട് ഒരു മുയലിനെപ്പോലെ നിലവറയിലേക്ക് അതിന്റെ ദ്വാരത്തിലേക്ക് ഇറങ്ങി ചിത്രങ്ങൾ എടുക്കുന്നു. അതാണ് അയാളുടെ പ്രധാന തെറ്റ്. പക്ഷേ മൊത്തത്തിൽ അയാൾ ഒരു നല്ല ജോലിക്കാരനാണ്. അവനിൽ ഒരു ദുഷ്ടയുമില്ല. അവൻ ഇപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് ഞാൻ കരുതുന്നു. അതെ സർ, അവനും 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയും ചേർന്ന് ലളിതമായ പാചകം ചെയ്യുന്നു. ആ സ്ഥലം വൃത്തിയായി സൂക്ഷിക്കുന്നു. വീട്ടിൽ ഇത്രയേയുള്ളൂ, കാരണം ഞാൻ ഒരു വിധവയാണ്. ഒരു കുടുംബവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 3 പേരും വളരെ ശാന്തമായി ജീവിക്കുന്നു. സർ, ഞങ്ങൾ തലയ്ക്കു മുകളിൽ ഒരു മേൽക്കൂര സൂക്ഷിക്കുന്നു, കൂടുതൽ ഒന്നും ചെയ്തില്ലെങ്കിൽ കടങ്ങൾ വീട്ടുന്നു. ഞങ്ങളെ ആദ്യം പ്രകോപിപ്പിച്ചത് ആ പരസ്യമായിരുന്നു. സ്പാൾഡിംഗ് ഇന്ന് 8 ആഴ്ചകൾക്ക് ശേഷം ഈ പേപ്പറുമായി അദ്ദേഹം ഓഫീസിലേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, കർത്താവേ, മിസ്റ്റർ വിൽസൺ, ഞാൻ ഒരു ചുവന്ന മുടിയുള്ള മനുഷ്യനായിരുന്നുവെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് അത്? ഞാൻ ചോദിക്കുന്നു. എന്തുകൊണ്ട്? അദ്ദേഹം പറയുന്നു, ചുവന്ന മുടിയുള്ള പുരുഷന്മാരുടെ ലീഗിൽ ഇതാ മറ്റൊരു ഒഴിവ്. അത് ലഭിക്കുന്ന ഏതൊരു പുരുഷനും ഇത് വളരെ ഭാഗ്യമാണ്. കൂടാതെ പുരുഷന്മാരെക്കാൾ കൂടുതൽ ഒഴിവുകളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനാൽ പണവുമായി എന്തുചെയ്യണമെന്ന് ട്രസ്റ്റികൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കുന്നു. എന്റെ മുടിയുടെ നിറം മാറുകയാണെങ്കിൽ എനിക്ക് കടന്നുചെല്ലാൻ തയ്യാറായ ഒരു നല്ല ചെറിയ തൊട്ടിലുണ്ട്. എന്തുകൊണ്ട്? അപ്പോൾ അതെന്താണ്? ഞാൻ ചോദിച്ചു. മിസ്റ്റർ ഹോംസ്, ഞാൻ വളരെ വീട്ടിൽ തന്നെ താമസിക്കുന്ന ആളാണ്. എന്റെ ബിസിനസ് എനിക്ക് വന്നപ്പോൾ ഞാൻ അതിനു പോകേണ്ടി വരുന്നതിനുപകരം ഞാൻ പലപ്പോഴും ആഴ്ചകളോളം വാതിൽപ്പടിയിൽ കാൽ വയ്ക്കാതെ ഇരിക്കുമായിരുന്നു. അങ്ങനെ പുറത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് അധികമൊന്നും അറിയില്ലായിരുന്നു. ഞാൻ എന്തെങ്കിലും വാർത്ത കേൾക്കുമ്പോൾ എപ്പോഴും സന്തോഷിക്കും. റെഡ് ഹെഡ് മാൻ ലീഗിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അവൻ കണ്ണു തുറന്ന് ചോദിച്ചു. ഒരിക്കലുമില്ല. എന്തിനാണ്? അതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. കാരണം നിങ്ങൾ തന്നെ ഒരു ഒഴിവിന് യോഗ്യനാണ്. അവയുടെ വില എന്താണ്? ഞാൻ ചോദിച്ചു. ഓ, വർഷത്തിൽ വെറും 200, പക്ഷേ ജോലി കുറവാണ്. അത് ഒരാളുടെ മറ്റു തൊഴിലുകളിൽ വലിയ ഇടപെടൽ ആവശ്യമില്ല. ശരി, അത് എന്നെ ചെവിയിൽ കുത്തിപ്പിടിച്ചുവെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ തോന്നാം. കാരണം കുറച്ചു വർഷങ്ങളായി ബിസിനസ് മികച്ചതായിരുന്നില്ല. കൂടാതെ 200 അധികമായി കിട്ടിയാൽ വളരെ ഉപകാരപ്രദമാകുമായിരുന്നു. എല്ലാം പറയൂ, ഞാൻ പറഞ്ഞു. ശരി, എനിക്ക് പരസ്യം കാണിച്ചുകൊണ്ട് ഈ പറഞ്ഞു, ലീഗിന് ഒരു ഒഴിവുണ്ടെന്ന് നിങ്ങൾക്ക് സ്വയം കാണാൻ കഴിയും. വിശദാംശങ്ങൾക്ക് അപേക്ഷിക്കേണ്ട വിലാസവുമുണ്ട്. എനിക്ക് മനസ്സിലാകുന്നിടത്തോളം ലീഗ് സ്ഥാപിച്ചത് ഒരു അമേരിക്കൻ കോടീശ്വരനായ എസക്കിയ ഹോക്കിൻസാണ്. അദ്ദേഹം തന്റെ വഴികളിൽ വളരെ വിചിത്രനായിരുന്നു. അദ്ദേഹം സ്വയം ചുവന്ന മുടിയുള്ളവനായിരുന്നു. എല്ലാ ചുവന്ന മുടിയുള്ള പുരുഷന്മാരോടും അദ്ദേഹത്തിന് വലിയ സഹതാപമുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹം തന്റെ വലിയ സമ്പത്ത് ട്രസ്റ്റികളുടെ കൈകളിൽ വിട്ടുകൊടുത്തതായി കണ്ടെത്തി. ആ നിറമുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ ജനനം നൽകുന്നതിനുള്ള പലിശ പ്രയോഗിക്കാനുള്ള നിർദ്ദേശങ്ങളോടെ എല്ലാത്തിൽ നിന്നും കേട്ടിട്ടുണ്ട്. അത് മികച്ച ശമ്പളവും വളരെ കുറച്ച് ജോലിയും മാത്രമാണെന്ന്. പക്ഷേ ദശലക്ഷക്കണക്കിന് ചുവന്ന മുടിയുള്ള പുരുഷന്മാർ അപേക്ഷിക്കുമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ വിചാരിക്കുന്നത്ര ആളുകളില്ല, അദ്ദേഹം മറുപടി പറഞ്ഞു. ലണ്ടനുകാർക്കും മുതിർന്ന പുരുഷന്മാർക്കും മാത്രമായി ഇത് പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഈ അമേരിക്കക്കാരൻ ചെറുപ്പത്തിൽ ലണ്ടനിൽ നിന്നാണ് തുടങ്ങിയത്. പഴയ പട്ടണത്തിന് നല്ലൊരു വഴിത്തിരിവ് നൽകാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പിന്നെ നിങ്ങളുടെ മുടി ഇളം ചുവപ്പോ കടും ചുവപ്പോ മറ്റെന്തെങ്കിലുമോ ആണെങ്കിൽ അപേക്ഷിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കുത്ത്. മിസ്റ്റർ വിൽസൺ, അപേക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അകത്തു കയറും. പക്ഷേ ഏതാനും 100 പേരുടെ നിമിത്തം നിങ്ങളെ തന്നെ മാറ്റി നിർത്തുന്നത് ഒരുപക്ഷെ വിലമതിക്കില്ല. ഇപ്പോൾ മാന്യരെ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതുപോലെ എന്റെ മുടി വളരെ പൂരിതവും സമ്പന്നവുമായ നിറമുള്ളതാണെന്ന ഒരു വസ്തുതയാണ്. അതിനാൽ ഈ വിഷയത്തിൽ എന്തെങ്കിലും മത്സരമുണ്ടായാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഏതൊരു പുരുഷനെയും പോലെ എനിക്ക് നല്ല അവസരമുണ്ടെന്ന് എനിക്ക് തോന്നി. വിൻസെന്റ് സ്പാൾഡിംഗിന് ഇതിനെക്കുറിച്ച് വളരെയധികം അറിയാമായിരുന്നു. അവൻ ഉപയോഗപ്രദമാകുമെന്ന് ഞാൻ കരുതി. അതിനാൽ ഞാൻ അവനോട് ഈ വിഷയം അവതരിപ്പിക്കാൻ ഉത്തരവിട്ടു. ദിവസത്തേക്ക് ഷട്ടറുകൾ തുറക്കുക, ഉടനെ എന്നോടൊപ്പം വരിക. അവധിക്കാലം ആഘോഷിക്കാൻ അദ്ദേഹം വളരെ സന്നദ്ധനായിരുന്നു. അതിനാൽ ഞങ്ങൾ ബിസിനസ് അവസാനിപ്പിച്ച് പരസ്യത്തിൽ നൽകിയ വിലാസത്തിൽ ആരംഭിച്ചു. മിസ്റ്റർ ഹോംസ്, ഇതുപോലുള്ള ഒരു കാഴ്ച വീണ്ടും കാണുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. വടക്ക്, തെക്കുകിഴക്ക്, പടിഞ്ഞാറു ഭാഗങ്ങളിൽ നിന്ന് മുടിയിൽ ചുവപ്പ് നിറമുള്ള ഓരോ മനുഷ്യനും പരസ്യത്തിന് മറുപടി നൽകാൻ നഗരത്തിലേക്ക് കടന്നു. ഫ്ലീറ്റ് സ്ട്രീറ്റ് ചുവന്ന തലയുള്ള ആളുകളെക്കൊണ്ട് നിറഞ്ഞിരുന്നു. പോപ്പിന്റെ കോടതി ഒരു കോസ്റ്റിയുടെ ഓറഞ്ച് ബാരർ പോലെയായിരുന്നു. ആ ഒരൊറ്റ പരസ്യം കൊണ്ട് ഒരുമിച്ച് കൊണ്ടുവന്ന ഇത്രയധികം ആളുകൾ രാജ്യമെമ്പാടുമുണ്ടെന്ന് ഞാൻ കരുതേണ്ടതില്ലായിരുന്നു. ഓരോ നിറത്തിലും അവ വൈക്കോൾ, നാരങ്ങ, ഓറഞ്ച്, ഇഷ്ടിക, ഐറിഷ് സെറ്റർ, കരൾ, കളിമണ്ണ് എന്നിവയായിരുന്നു. എന്നാൽ സ്പാൾഡിംഗ് പറഞ്ഞതുപോലെ യഥാർത്ഥ തീജ്വാലയുടെ നിറമുള്ള ടിൻഡുള്ള അധികം പേരില്ലായിരുന്നു. എത്ര പേർ കാത്തിരിക്കുന്നുവെന്ന് ഞാൻ കണ്ടപ്പോൾ ഞാൻ നിരാശയോടെ ഉപേക്ഷിക്കുമായിരുന്നു. പക്ഷേ സ്പാൾഡിംഗ് അതിനെക്കുറിച്ച് കേട്ടില്ല. അദ്ദേഹം അത് എങ്ങനെ ചെയ്തുവെന്ന് എനിക്ക് സങ്കൽപ്പിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹം എന്നെ ജനക്കൂട്ടത്തിലൂടെയും നേരിട്ട് പടികളിലൂടെയും എത്തിക്കുന്നതുവരെ തള്ളിവലിച്ചു. ഓഫീസ് പടിക്കെട്ടിലൂടെ ഇരട്ടിവെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. ചിലർ പ്രതീക്ഷയോടെ മുകളിലേക്ക് കയറി, ചിലർ നിരാശയോടെ തിരിച്ചുവന്നു. പക്ഷേ ഞങ്ങൾ കഴിയുന്നത്ര നന്നായി അകത്തുകടന്നു. താമസിയാതെ ഓഫീസിലെത്തി. ഡബിൾ ക്വോട്ട്. നിങ്ങളുടെ അനുഭവം വളരെ രസകരമായിരുന്നു, ഹോംസ് പറഞ്ഞു. തന്റെ ക്ലയന്റ് നിർത്തി ഒരു നുള്ളു പുകയിലയുമായി തന്റെ ഓർമ്മ പുതുക്കി. നിങ്ങളുടെ രസകരമായ പ്രസ്താവന തുടരാൻ പ്രാർത്ഥിക്കുന്നു. ഓഫീസിൽ 2 മരക്ക് സേരകളും ഒരു ഡീൽ ടേബിളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനു പിന്നിൽ എന്റേതിനേക്കാൾ ചുവന്ന തലയുള്ള ഒരു മനുഷ്യനിരുന്നു. ഓരോ സ്ഥാനാർത്ഥിയോടും അദ്ദേഹം കുറച്ചു വാക്കുകൾ പറഞ്ഞു. തുടർന്ന് അവരെ അയോഗ്യരാക്കുന്ന എന്തെങ്കിലും തെറ്റ് അദ്ദേഹം എപ്പോഴും കണ്ടെത്തി. ഒരു ഒഴിവ് ലഭിക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമായി തോന്നിയില്ല. എന്നിരുന്നാലും ഞങ്ങളുടെ ഊഴം വന്നപ്പോൾ ആ ചെറിയ മനുഷ്യൻ മറ്റുള്ളവരെക്കാൾ എനിക്ക് അനുകൂലമായിരുന്നു. ഞങ്ങളുമായി ഒരു സ്വകാര്യ സംഭാഷണം നടത്തുന്നതിനായി അദ്ദേഹം ഞങ്ങൾ പ്രവേശിച്ചപ്പോൾ വാതിലടച്ചു. ഇത് മിസ്റ്റർ ജാബ്സ് വിൽസണാണ്, എന്റെ അസിസ്റ്റന്റ് പറഞ്ഞു. ലീഗിലെ ഒരു ഒഴിവ് നികത്താൻ അദ്ദേഹം തയ്യാറാണ്. അദ്ദേഹം അതിന് അതിശയകരമാംവിധം അനുയോജ്യനാണ്, മറ്റേയാൾ മറുപടി പറഞ്ഞു. അദ്ദേഹത്തിന് എല്ലാ ആവശ്യങ്ങളുമുണ്ട്. ഇത്രയും നന്നായി എന്തെങ്കിലും ഞാൻ എപ്പോൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം ഒരു ചുവട് പിന്നിലേക്ക് വെച്ചു, തല ഒരു വശത്തേക്ക് ചരിഞ്ഞു. എനിക്ക് പൂർണ്ണമായും സുഖം തോന്നുന്നതുവരെ എന്റെ മുടിയിലേക്ക് നോക്കി. ഡബിൾ കോട്ട്. ലജ്ജയോടെ പെട്ടെന്ന് മുന്നോട്ട് ചാടി എന്റെ കൈ നീട്ടി എന്റെ വിജയത്തിന് എന്നെ അഭിനന്ദിച്ചു. മടിക്കുന്നത് അനീതിയായിരിക്കും, അദ്ദേഹം പറഞ്ഞു. എന്നിരുന്നാലും വ്യക്തമായ മുൻകരുതലെടുത്തതിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. അതോടെ അദ്ദേഹം എന്റെ മുടി രണ്ട് കൈകളിലും പിടിച്ചു, ഞാൻ വേദന കൊണ്ട് നിലവിളിക്കുന്നതുവരെ വലിച്ചു. നിങ്ങളുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു, അദ്ദേഹം എന്നെ വിട്ടയച്ചപ്പോൾ പറഞ്ഞു. എല്ലാം അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ രണ്ടുതവണ വിഗുകളാലും ഒരിക്കൽ പെയിന്റിനാലും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. ചെരുപ്പുകുത്തിയുടെ മെഴുക് കഥകൾ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും, അത് നിങ്ങളെ മനുഷ്യ സ്വഭാവത്തോട് വെറുപ്പിക്കും. ഡബിൾ കോട്ട്. അദ്ദേഹം ജനാലയ്ക്കരികിലേക്ക് ചെന്ന് അതിലൂടെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഒഴിവ് നികതപ്പെട്ടുവെന്ന്. താഴെ നിന്ന് നിരാശയുടെ ഒരു ഞരക്കം ഉയർന്നു. എന്റെയും മാനേജരുടെയും ഒഴികെ ഒരു ചുവന്ന തലയും കാണാതാകുന്നതുവരെ എല്ലാവരും വ്യത്യസ്ത ദിശകളിലേക്ക് ഓടിപ്പോയി. എന്റെ പേര്, അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ ഡങ്കൻ റോസ്. ഞങ്ങളുടെ മാന്യനായ ഗുണഭോക്താവ് ഉപേക്ഷിച്ച ആ ഫണ്ടിലെ പെൻഷൻകാരിൽ ഒരാളാണ് ഞാൻ. മിസ്റ്റർ വിൽസൺ, നിങ്ങൾ ഏതെങ്കിലും കുടുംബത്തിലെ വിവാഹിതനാണോ? ഇല്ല എന്ന് ഞാൻ മറുപടി നൽകി. അദ്ദേഹത്തിന്റെ മുഖം ഉടനെ വാടി. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഗൌരവമായി പറഞ്ഞു, അത് വളരെ ഗൌരവമുള്ളതാണ്. നിങ്ങൾ അങ്ങനെ പറയുന്നത് കേട്ടതിൽ എനിക്ക് വിഷമമുണ്ട്. ഫണ്ട് തീർച്ചയായും റെഡ്ഹെഡുകളുടെ പ്രചാരണത്തിനും വ്യാപനത്തിനും അതുപോലെ തന്നെ അവരുടെ പരിപാലനത്തിനും വേണ്ടിയായിരുന്നു. നിങ്ങളൊരു ബാച്ചിലറായിരിക്കേണ്ടത് വളരെ നിർഭാഗ്യകരമാണ്. ഇത് കേട്ടപ്പോൾ എന്റെ മുഖം വാടി. മിസ്റ്റർ ഹോംസ്, കാരണം എനിക്ക് ആ ഒഴിവുണ്ടാകില്ലെന്ന് ഞാൻ കരുതി. പക്ഷേ കുറച്ചു മിനിറ്റ് ആലോചിച്ച ശേഷം അത് ശരിയാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊരാളുടെ കാര്യത്തിൽ, അദ്ദേഹം പറഞ്ഞു, എതിർപ്പ് മാരകമായേക്കാം, പക്ഷേ നമ്മൾ ഒരു കാര്യം നീട്ടണം. നിങ്ങളുടേതുപോലുള്ള തലമുടിയുള്ള ഒരു പുരുഷന് അനുകൂലമായി നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ പുതിയ ചുമതലകളിൽ പ്രവേശിക്കാൻ കഴിയുക? ശരി, ഇത് അല്പം ബുദ്ധിമുട്ടാണ്, കാരണം എനിക്ക് ഇതിനകം ഒരു ബിസിനസ്സുണ്ട്, ഞാൻ പറഞ്ഞു. ഓ, അത് കാര്യമാക്കേണ്ട, മിസ്റ്റർ വിൽസൺ, വിൻസെന്റ് സ്പാൾഡിംഗ് പറഞ്ഞു. ഞാൻ നിങ്ങൾക്കായി അത് നോക്കും. എത്ര സമയമായിരിക്കും? ഞാൻ ചോദിച്ചു. 10 മുതൽ 2 വരെ. ഇപ്പോൾ ഒരു പോൺ ബ്രോക്കറുടെ ബിസിനസ് പ്രധാനമായും ഒരു വൈകുന്നേരമാണ്, മിസ്റ്റർ ഹോംസ്. പ്രത്യേകിച്ച് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും വൈകുന്നേരം, ശമ്പളദിനത്തിന് തൊട്ടുമുമ്പ്. അതിനാൽ രാവിലെ കുറച്ച് സമ്പാദിക്കുന്നത് എനിക്ക് വളരെ അനുയോജ്യമാകും. മാത്രമല്ല, എന്റെ സഹായി ഒരു നല്ല മനുഷ്യനാണെന്നും വരുന്നതെന്തും അദ്ദേഹം ശ്രദ്ധിക്കുമെന്നും എനിക്കറിയാമായിരുന്നു. അത് എനിക്ക് വളരെ അനുയോജ്യമാകും, ഞാൻ പറഞ്ഞു. ശമ്പളം ആഴ്ചയിൽ 4 പൗണ്ടാണ്. ജോലി പൂർണ്ണമായും നാമമാത്രമാണ്. നിങ്ങൾ പൂർണ്ണമായും നാമമാത്രമായി എന്താണ് വിളിക്കുന്നത്? ശരി, നിങ്ങൾ ഓഫീസിലോ കുറഞ്ഞത് പഴയ സമയത്ത് കെട്ടിടത്തിലോ ആയിരിക്കണം. നിങ്ങൾ പോയാൽ നിങ്ങളുടെ മുഴുവൻ സ്ഥാനവും എന്നേക്കുമായി നഷ്ടപ്പെടും. ആ സമയത്ത് വിൽപത്രം വളരെ വ്യക്തമാണ്. ആ സമയത്ത് നിങ്ങൾ ഓഫീസിൽ നിന്ന് മാറി നിന്നാൽ നിങ്ങൾ നിബന്ധനകൾ പാലിക്കുന്നില്ല. ഇത് ഒരു ദിവസം 4 മണിക്കൂർ മാത്രമാണ്. ഞാൻ പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത്, ഞാൻ പറഞ്ഞു. ഒരു ഒഴികഴിവും പ്രയോജനപ്പെടില്ല, മിസ്റ്റർ ഡങ്കൻ റോസ് പറഞ്ഞു. രോഗമോ ബിസിനസ്സോ മറ്റെന്തെങ്കിലുമോ, നിങ്ങൾ അവിടെ താമസിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിൽ നഷ്ടപ്പെടും. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പകർത്തുക എന്നതാണ് ജോലി. ആ പ്രസ്സിൽ അതിന്റെ ആദ്യ വാല്യമുണ്ട്. നിങ്ങൾ സ്വന്തമായി മഷി, പേന, ബ്ലോട്ടിംഗ് പേപ്പർ എന്നിവ കണ്ടെത്തണം. പക്ഷേ ഈ മേശയും കസേരയും ഞങ്ങൾ നൽകുന്നു. നാളെ നിങ്ങൾ തയ്യാറാകുമോ? തീർച്ചയായും, ഞാൻ മറുപടി നൽകി. പിന്നെ വിട, മിസ്റ്റർ ജാബിസ് വിൽസൺ. നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ച പ്രധാനപ്പെട്ട സ്ഥാനത്തിന് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കട്ടെ. അദ്ദേഹം എന്നെ മുറിയിൽ നിന്ന് പുറത്താക്കി. എന്തു പറയണമെന്നോ ചെയ്യണമെന്നോ അറിയാതെ ഞാൻ എന്റെ സഹായിയോടൊപ്പം വീട്ടിലേക്ക് പോയി. എന്റെ സ്വന്തം ഭാഗ്യത്തിൽ ഞാൻ വളരെ സന്തുഷ്ടനായിരുന്നു. ശരി, ഞാൻ ദിവസം മുഴുവൻ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു. വൈകുന്നേരത്തോടെ ഞാൻ വീണ്ടും നിരാശനായി, കാരണം മുഴുവൻ കാര്യവും ഒരു വലിയ തട്ടിപ്പോ വഞ്ചനയോ ആയിരിക്കണമെന്ന് ഞാൻ എന്നെ തന്നെ ബോധ്യപ്പെടുത്തി. എന്നിരുന്നാലും അതിന്റെ ലക്ഷ്യം എന്തായിരിക്കാം എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല. ആർക്കും അത്തരമൊരു വിൽപത്രം എഴുതാൻ കഴിയുമെന്നോ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പകർത്തിയെഴുതുന്നത് പോലുള്ള ലളിതമായ എന്തെങ്കിലും ചെയ്യുന്നതിന് അവർ ഇത്രയും തുക നൽകുമെന്നോ ഉള്ള വിശ്വാസത്തിന് അപ്പുറമായിരുന്നു അത്. വിൻസെന്റ് സ്പാൾഡിംഗ് എന്നെ ആശ്വസിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ ഉറങ്ങാൻ പോകുമ്പോഴേക്കും ഞാൻ മുഴുവൻ കാര്യത്തിലും നിന്ന് ഒഴിഞ്ഞുമാറി. എന്നിരുന്നാലും രാവിലെ ഞാൻ എന്തായാലും അത് നോക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനൊരു പെന്നിക്കുപ്പി മഷി വാങ്ങി, ഒരു ക്വിൽ പേനയും 7 ഷീറ്റ് പുൾസ്കാപ്പ് പേപ്പറുമായി പോപ്പിന്റെ കോടതിയിലേക്ക് പോയി. ശരി, എന്റെ അത്ഭുതത്തിനും സന്തോഷത്തിനും എല്ലാം കഴിയുന്നത്ര ശരിയായിരുന്നു. മേശ എനിക്കായി ഒരുക്കിവച്ചിരുന്നു. ഞാൻ ശരിയായി ജോലി ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ മിസ്റ്റർ ഡങ്കൻ റോസ് അവിടെ ഉണ്ടായിരുന്നു. എ എന്ന അക്ഷരം ഉപയോഗിച്ച് അദ്ദേഹം എന്നെ യാത്രയാക്കി. പിന്നീട് അദ്ദേഹം എന്നെ വിട്ടുപോയി. പക്ഷേ എല്ലാം എന്റെ കാര്യത്തിൽ ശരിയാണെന്ന് കാണാനിടയ്ക്കിടെ അദ്ദേഹം വരുമായിരുന്നു. രാത്രി 2 മണിന് അദ്ദേഹം എനിക്ക് ആശംസകൾ നേർന്നു. ഞാൻ എഴുതിയ തുകയ്ക്ക് എന്നെ അഭിനന്ദിച്ചു. എന്റെ പിന്നാലെ ഓഫീസിന്റെ വാതിൽ പൂട്ടി. ഇത് എല്ലാ ദിവസവും തുടർന്നു. മിസ്റ്റർ ഹോംസ്, ശനിയാഴ്ച മാനേജർ വന്ന് എന്റെ ആഴ്ചയിലെ ജോലിക്കായി 4 സ്വർണ പവൻ പലകകൾ ഇറക്കി. അടുത്ത ആഴ്ചയും അതിനുശേഷമുള്ള ആഴ്ചയും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാ ദിവസവും രാവിലെ പകൽ 10 മണിക്ക് ഞാൻ അവിടെ എത്തും. എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ഞാൻ അവിടെ പോകും. ക്രമേണ മിസ്റ്റർ ഡങ്കൻ റോസ് ഒരു പ്രഭാതത്തിൽ ഒരിക്കൽ മാത്രമേ അകത്തേക്ക് വരുമായിരുന്നു. പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അകത്തേക്ക് വന്നില്ല. എന്നിരുന്നാലും ഒരു നിമിഷം പോലും ഞാൻ മുറിയിൽ നിന്ന് പുറത്തുപോകാൻ ധൈര്യപ്പെട്ടില്ല. കാരണം അദ്ദേഹം എപ്പോൾ വരുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. ബില്ലറ്റ് വളരെ നല്ല ഒന്നായിരുന്നു. എനിക്ക് അത് വളരെ നന്നായി യോജിച്ചു. അത് നഷ്ടപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടില്ല. 8 ആഴ്ചകൾ ഇങ്ങനെ കടന്നുപോയി. ഞാൻ മഠാധിപതികളെയും അമ്പെയ്ത്ത്, കവചം, വാസ്തുവിദ്യ, അട്ടിക്ക എന്നിവയെക്കുറിച്ച് എഴുതിയിരുന്നു. വളരെ വേഗം തേനീച്ചകളെ മറികടക്കാൻ കഴിയുമെന്ന് ഉത്സാഹത്തോടെ പ്രതീക്ഷിച്ചു. അത് എനിക്ക് പൂർണ്ണമായ ചിലവ് വരുത്തി. എന്റെ എഴുത്തുകൾ കൊണ്ട് ഒരു ഷെൽഫ് ഏതാണ്ട് നിറച്ചിരുന്നു. പെട്ടെന്ന് മുഴുവൻ കാര്യവും അവസാനിച്ചു. അവസാനിച്ചോ? അതെ സർ, ഇന്ന് രാവിലെ വൈകിയില്ല. ഞാൻ പതിവുപോലെ പകൽ 10 മണിന് എന്റെ ജോലിക്ക് പോയി. പക്ഷേ വാതിൽ അടച്ചു പാനലിന്റെ മധ്യത്തിൽ ഒരു ചെറിയ ചതുര കാർഡ്ബോർഡ് ചുറ്റിക കൊണ്ടുപൂട്ടി. ഇതാ, നിങ്ങൾക്ക് സ്വയം വായിക്കാം. ഒരു നോട്ട് പേപ്പറിന്റെ വലിപ്പമുള്ള ഒരു വെളുത്ത കാർഡ്ബോർഡ് അയാൾ ഉയർത്തിപ്പിടിച്ചു. അത് ഇങ്ങനെയാണ് എഴുതിയത്: റെഡ് ഹെഡഡ് ലീഗ് പിരിച്ചുവിടപ്പെട്ടു. 1890 ഒക്ടോബർ 9. ഷെർലക് ഹോംസും ഞാനും ഈ ചുരുണ്ട പ്രഖ്യാപനവും അതിനു പിന്നിലെ റോഫിൽ മുഖവും പരിശോധിച്ചു. ഒടുവിൽ കാര്യത്തിന്റെ ഹാസ്യാത്മകമായ വശം മറ്റെല്ലാ പരിഗണനകളെയും മറികടന്ന് ഞങ്ങൾ രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. കുത്ത്! വളരെ രസകരമായ ഒന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ ക്ലയന്റ് അവന്റെ ജ്വലിക്കുന്ന തലയുടെ വേരുകളിലേക്ക് ഉയർന്നുപൊങ്ങിക്കരഞ്ഞു. എന്നെ നോക്കിച്ചിരിക്കുന്നതിനേക്കാൾ മികച്ചതായി നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് മറ്റെവിടെയെങ്കിലും പോകാം. ഇല്ല, ഇല്ല, ഹോംസ് കരഞ്ഞുകൊണ്ട് അവനെ പകുതി എഴുന്നേറ്റ കസേരയിലേക്ക് തള്ളിയിട്ടു. ലോകത്തിനായുള്ള നിങ്ങളുടെ കേസ് ഞാൻ ശരിക്കും നഷ്ടപ്പെടുത്തില്ല. അത് ഏറ്റവും ഉന്മേഷദായകമായി അസാധാരണമാണ്. പക്ഷേ നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ അതിൽ അല്പം രസകരമായ എന്തെങ്കിലുമുണ്ട്. ഇര, വാതിലിൽ കാർഡ് കണ്ടെത്തിയപ്പോൾ നിങ്ങൾ എന്ത് നടപടികളാണ് സ്വീകരിച്ചത്?
ഞാൻ സ്തംഭിച്ചുപോയി സർ. എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ചുറ്റുമുള്ള ഓഫീസുകളിൽ വിളിച്ചു. പക്ഷേ അവരിൽ ആർക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഒടുവിൽ ഞാൻ വീട്ടുടമസ്ഥത്തിന്റെ അടുത്തേക്ക് പോയി. അദ്ദേഹം ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിക്കുന്ന ഒരു അക്കൗണ്ടന്റാണ്. റെഡ് ഹെഡ് ലീഗിന് എന്ത് സംഭവിച്ചുവെന്ന് എന്നോട് പറയാമോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അത്തരമൊരു സംഘത്തെക്കുറിച്ച് താൻ ഒരിക്കലും കേട്ടിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ ഞാൻ അദ്ദേഹത്തോട് മിസ്റ്റർ ഡങ്കൻ റോസ് ആരാണെന്ന് ചോദിച്ചു. ആ പേര് അദ്ദേഹത്തിന് പുതിയതാണെന്ന് അദ്ദേഹം മറുപടി നൽകി. ശരി, 4-ാം നമ്പറിലെ മാന്യൻ, ഞാൻ പറഞ്ഞു. എന്താണ്, ചുവന്ന മുടിയുള്ള മനുഷ്യൻ?
അതെ.
ഓ, അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് വില്യം മോറിസ്. അദ്ദേഹം ഒരു സോളിസിറ്ററായിരുന്നു. പുതിയ കെട്ടിടം തയ്യാറാകുന്നതുവരെ താൽക്കാലിക സൗകര്യത്തിനായി എന്റെ മുറി ഉപയോഗിച്ചു. അദ്ദേഹം ഇന്നലെ സ്ഥലം മാറി. എനിക്ക് അദ്ദേഹത്തെ എവിടെ കണ്ടെത്താനാകും?
ഓ, അദ്ദേഹത്തിന്റെ പുതിയ ഓഫീസുകൾ.
അദ്ദേഹം എനിക്ക് വിലാസം പറഞ്ഞിരുന്നു. അതെ, സെന്റ് പോൾസിന് സമീപമുള്ള 17 കിംഗ് എഡ്വേർഡ് സ്ട്രീറ്റിൽ. ഞാൻ യാത്ര തുടങ്ങി. മിസ്റ്റർ ഹോംസ്, പക്ഷേ ഞാൻ ആ വിലാസത്തിൽ എത്തിയപ്പോൾ അത് കൃത്രിമ മുട്ടുകുത്തികളുടെ നിർമ്മാതാവായിരുന്നു. അവിടെ ആരും മിസ്റ്റർ വില്യം മോറിസിനെക്കുറിച്ചോ മിസ്റ്റർ ഡങ്കൻ റോസിനെക്കുറിച്ചോ കേട്ടിട്ടില്ല.
പിന്നെ നിങ്ങൾ എന്താണ് ചെയ്തത്?
ഹോംസ് ചോദിച്ചു. ഞാൻ സാക്സ് കോബർഗ് സ്ക്വയറിലെ വീട്ടിലേക്ക് പോയി. എന്റെ സഹായിയുടെ ഉപദേശം സ്വീകരിച്ചു. പക്ഷേ അദ്ദേഹത്തിന് എന്നെ ഒരു തരത്തിലും സഹായിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കാത്തിരുന്നാൽ എന്റെ പോസ്റ്റ് കേൾക്കണമെന്ന് മാത്രമേ അദ്ദേഹത്തിന് പറയാൻ കഴിയൂ. പക്ഷേ അത് പോരാ മിസ്റ്റർ ഹോംസ്. അത്തരമൊരു സ്ഥലം ഒരു പോരാട്ടവുമില്ലാതെ നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചില്ല. അതിനാൽ ദരിദ്രരായ ആളുകൾക്ക് ഉപദേശം നൽകാൻ നിങ്ങൾ പര്യാപ്തമാണെന്ന് ഞാൻ കേട്ടതിനാൽ ഞാൻ ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്നു.
നിങ്ങൾ വളരെ ബുദ്ധിപൂർവം ചെയ്തു, ഹോംസ് പറഞ്ഞു.
നിങ്ങളുടെ കേസ് വളരെ ശ്രദ്ധേയമാണ്. അത് പരിശോധിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ എന്നോട് പറഞ്ഞതിൽ നിന്ന് ആദ്യ കാഴ്ചയിൽ തോന്നുന്നതിനേക്കാൾ ഗുരുതരമായ പ്രശ്നങ്ങൾ അതിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നു.
വളരെ ഗുരുതരമാണ്, മിസ്റ്റർ ജാബ്സ് വിൽസൺ പറഞ്ഞു.
എന്തുകൊണ്ട്? എനിക്ക് ആഴ്ചയിൽ 4 പൗണ്ട് നഷ്ടപ്പെട്ടു.
നിങ്ങളെ വ്യക്തിപരമായി സംബന്ധിച്ചിടത്തോളം ഈ അസാധാരണ ലീഗിനെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടെന്ന് ഞാൻ കാണുന്നില്ല, ഹോംസ് അഭിപ്രായപ്പെട്ടു.
നേരെമറിച്ച് ഞാൻ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ ഏകദേശം 30 മടങ്ങ് സമ്പന്നനാണ്.
ഏ അക്ഷരത്തിൽ വരുന്ന എല്ലാ വിഷയങ്ങളിലും നിങ്ങൾ നേടിയ സൂക്ഷ്മമായ അറിവിനെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ.
അവരാൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല.
ഇല്ല സർ, പക്ഷേ അവരെക്കുറിച്ചും അവർ ആരാണെന്നും ഈ തമാശ കളിക്കുന്നതിലൂടെ അവരുടെ ലക്ഷ്യം എന്താണെന്നും ഞാൻ കണ്ടെത്തണം.
അത് എന്നെ കളിയാക്കിയതാണെങ്കിൽ അവർക്ക് ഇത് വളരെ ചെലവേറിയ തമാശയായിരുന്നു, കാരണം അതിന് അവർക്ക് 2 പൗണ്ട് 30 ചിലവായി.
ഈ പോയിന്റുകൾ നിങ്ങൾക്കായി വ്യക്തമാക്കാൻ ഞങ്ങൾ ശ്രമിക്കും.
ആദ്യം 1-2 ചോദ്യങ്ങൾ, മിസ്റ്റർ വിൽസൺ.
പരസ്യത്തിലേക്ക് ആദ്യം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ച നിങ്ങളുടെ ഈ സഹായി,
അവൻ എത്ര നാളായി നിങ്ങളോടൊപ്പമുണ്ടായിരുന്നു?
അപ്പോൾ ഏകദേശം 1 മാസം.
അവൻ എങ്ങനെ വന്നു?
ഒരു പരസ്യത്തിന് മറുപടിയായി അവൻ മാത്രമേ അപേക്ഷകനായിരുന്നോ?
ഇല്ല, എനിക്ക് 1 ഡസൻ ഉണ്ടായിരുന്നു.
നിങ്ങൾ എന്തിനാണ് അവനെ തിരഞ്ഞെടുത്തത്?
കാരണം അവൻ ആണ്ടിയായിരുന്നു, വാസ്തവത്തിൽ പകുതി വേതനത്തിൽ വില കുറഞ്ഞതായി വരും.
അതെ,
അവൻ ഈ വിൻസെന്റ് സ്പാൾഡിംഗിനെപ്പോലെയാണ്.
ചെറുതും തടിച്ച ശരീരവും വളരെ വേഗതയുള്ളതും മുഖത്ത് രോമമില്ല, അതിനാൽ അയാൾക്ക് 30 വയസ്സിൽ താഴെയുമില്ല.
നെറ്റിയിൽ വെളുത്ത ആസിഡ് തെറിച്ചതുപോലെ.
ഹോംസ് തന്റെ കസേരയിൽ വളരെയധികം ആവേശത്തോടെ ഇരുന്നു.
ഞാൻ അങ്ങനെ ചിന്തിച്ചു, അദ്ദേഹം പറഞ്ഞു.
കമ്മലുകൾക്കായി അവന്റെ ചെവി കുത്തിയിരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ?
അതെ സർ, അവൻ ഒരു കുട്ടിയായിരുന്നപ്പോൾ ഒരു ജിപ്സി അത് അവനുവേണ്ടി ചെയ്തതാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു.
എച്ച് ഹോംസ് ആഴത്തിലുള്ള ചിന്തയിൽ മുഴുകി പറഞ്ഞു.
അവൻ ഇപ്പോഴും നിങ്ങളോടൊപ്പമുണ്ടോ?
ഓ അതെ സർ, ഞാൻ അവനെ വിട്ടുപോയി.
നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
പരാതിപ്പെടാൻ ഒന്നുമില്ല സർ.
ഒരു പ്രഭാതത്തിൽ ഒരിക്കലും വലിയ കാര്യമൊന്നുമില്ല.
അത് മതിയാകും മിസ്റ്റർ വിൽസൺ.
1-2 ദിവസത്തിനുള്ളിൽ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാൻ എനിക്ക് സന്തോഷമുണ്ട്.
ഇന്ന് ശനിയാഴ്ചയാണ്, തിങ്കളാഴ്ചയോടെ നമുക്ക് ഒരു നിഗമനത്തിലെത്താൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ശരി വാട്സൺ, നമ്മുടെ സന്ദർശകൻ നമ്മെ വിട്ടുപോയപ്പോൾ ഹോംസ് പറഞ്ഞു.
നിങ്ങൾക്ക് ഇതെല്ലാം എന്തായിരിക്കും?
എനിക്ക് അതിലൊന്നുമില്ല, ഞാൻ തുറന്നു പറഞ്ഞു.
ഇത് ഏറ്റവും നിഗൂഢമായ ഒരു കാര്യമാണ്.
ഒരു ചട്ടം പോലെ, ഹോംസ് പറഞ്ഞു.
ഒരു കാര്യം കൂടുതൽ വിചിത്രമാകുമ്പോൾ അത് നിഗൂഢത കുറഞ്ഞതായി മാറുന്നു.
നിങ്ങളുടെ സാധാരണ മുഖമില്ലാത്ത കുറ്റകൃത്യങ്ങളാണ് ശരിക്കും അമ്പരപ്പിക്കുന്നത്, ഒരു സാധാരണ മുഖം തിരിച്ചറിയാൻ ഏറ്റവും പ്രയാസമുള്ളതുപോലെ.
എന്നാൽ ഈ വിഷയത്തിൽ ഞാൻ കൃത്യത പാലിക്കണം.
അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്?
ഞാൻ ചോദിച്ചു.
പുകവലിക്കാൻ, അദ്ദേഹം മറുപടി പറഞ്ഞു.
ഇത് വളരെ 3 പൈപ്പ് പ്രശ്നമാണ്. 50 മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾ എന്നോട് സംസാരിക്കരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു.
പരുന്തുപോലുള്ള മൂക്കിലേക്ക് നേർത്ത കാൽമുട്ടുകൾ ഉയർത്തിപ്പിടിച്ച് കസേരയിൽ ചുരുണ്ടുകൂടി കണ്ണുകൾ അടച്ച് കറുത്ത കളിമൺ പൈപ്പ് ഏതോ വിചിത്ര പക്ഷിയുടെ കൊക്ക് പോലെ പുറത്തേക്ക് തള്ളിയിട്ട് അയാൾ അവിടെ ഇരുന്നു.
അവൻ ഉറങ്ങിപ്പോയി എന്ന് ഞാൻ നിഗമനത്തിലെത്തി.
യഥാർത്ഥത്തിൽ തലയാട്ടുകയായിരുന്നു. പെട്ടെന്ന് മനസ്സ് ഉറപ്പിച്ച് പൈപ്പ് അതിന്റെ മുകളിൽ വെച്ച ഒരാളുടെ ആംഗ്യത്തോടെ അവൻ കസേരയിൽ നിന്ന് ചാടി.
മാൻഡൽപീസ്. ഇന്ന് ഉച്ചകഴിഞ്ഞ് സെന്റ് ജെയിംസ് ഹാളിൽ സരസേറ്റ് വായിക്കുന്നു, അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
വാട്സൺ, നിങ്ങൾക്ക് എന്തു തോന്നുന്നു?
നിങ്ങളുടെ രോഗിക്ക് നിങ്ങളെ കുറച്ച് മണിക്കൂർ മാറ്റിവെക്കാൻ കഴിയുമോ?
ഇന്ന് എനിക്കൊന്നും ചെയ്യാനില്ല.
എന്റെ പ്രാക്ടീസ് ഒരിക്കലും അത്ര ആകർഷകമല്ല.
എങ്കിൽ നിങ്ങളുടെ തൊപ്പി ധരിച്ചു വരൂ.
ഞാൻ ആദ്യം നഗരത്തിലൂടെ പോകുകയാണ്. വഴിയിൽ നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കാം.
പ്രോഗ്രാമിൽ ധാരാളം ജർമ്മൻ സംഗീതമുണ്ടെന്ന് ഞാൻ നിരീക്ഷിക്കുന്നു.
അത് ഇറ്റാലിയൻ അല്ലെങ്കിൽ ഫ്രഞ്ചിനേക്കാൾ എന്റെ അഭിരുചിക്കനുസരിച്ച് കൂടുതലാണ്.
അത് ആത്മപരിശോധന നടത്തുന്നതാണ്. എനിക്ക് ആത്മപരിശോധന നടത്തണം.
വരൂ.
ഞങ്ങൾ ആൾഡേഴ്സ് ഗേറ്റ് വരെ ഭൂഗർഭത്തിലൂടെ സഞ്ചരിച്ചു. ഒരു ചെറിയ നടത്തം ഞങ്ങളെ സാക്സ് കോബർഗ് സ്ക്വയറിലേക്ക് കൊണ്ടുപോയി. രാവിലെ ഞങ്ങൾ കേട്ട ആ അദ്വിതീയ കഥയുടെ രംഗം. മുഷിഞ്ഞ 2 നിലകളുള്ള ഇഷ്ടിക വീടുകളുടെ 4 വരികൾ ഒരു ചെറിയ റെയിൽഡ് ഇൻ ചുറ്റുപാടിലേക്ക് നോക്കുന്ന ഒരു ചെറിയ വൃത്തികെട്ട വിജാതീയ സ്ഥലമായിരുന്നു അത്. അവിടെ കളകൾ നിറഞ്ഞ പുല്ലും മങ്ങിയ ലോറൽ കുറ്റിക്കാടുകളുടെ കുറച്ചു കൂട്ടങ്ങളും പുക നിറഞ്ഞതും അസ്വാഭാവികവുമായ അന്തരീക്ഷത്തിനെതിരെ കഠിനമായ പോരാട്ടം നടത്തി.
3 കുറ്റബോധ പന്തുകളും ഒരു തവിട്ട് ബോർഡും ഒരു മൂലയിലെ വീട്ടിൽ വെള്ള അക്ഷരങ്ങളിൽ ജാബ്സ് വിൽസൺ നമ്മുടെ ചുവന്ന മുടിയുള്ള ക്ലയന്റ് തന്റെ ബിസിനസ് നടത്തുന്ന സ്ഥലം പ്രഖ്യാപിച്ചു.
ഷെർലക് ഹോംസ് അതിന്റെ മുന്നിൽ തല ഒരു വശത്തേക്ക് ചരിഞ്ഞു നിർത്തി. മൂടിക്കെട്ടിയ മൂടികൾക്കിടയിൽ തിളങ്ങുന്ന കണ്ണുകളോടെ അത് മുഴുവൻ നോക്കി.
പിന്നെ അയാൾ പതുക്കെ തെരുവിലൂടെ നടന്നു. പിന്നെ വീണ്ടും മൂലയിലേക്ക് ഇറങ്ങി. ഇപ്പോഴും വീടുകളിലേക്ക് ഉറ്റുനോക്കി.
ഒടുവിൽ അയാൾ പണയ ബ്രോക്കർമാരുടെ അടുത്തേക്ക് മടങ്ങി. 2-3 തവണ തന്റെ വടി ഉപയോഗിച്ച് നടപ്പാതയിൽ ശക്തമായി അടിച്ച ശേഷം അയാൾ കയറി ചെന്ന് വാതിലിൽ മുട്ടി.
തൽക്ഷണം തിളങ്ങുന്ന വൃത്തിയുള്ള ഷേവ് ചെയ്ത ഒരു ചെറുപ്പക്കാരൻ അത് തുറന്നു.
അയാൾ അവനോട് അകത്തേക്ക് കടക്കാൻ ആവശ്യപ്പെട്ടു.
നന്ദി, ഹോംസ് പറഞ്ഞു.
ഇവിടെ നിന്ന് സ്ട്രാൻഡിലേക്ക് നിങ്ങൾ എങ്ങനെ പോകുമെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു.
3-ാമത്തെ വലത്, 4-ാമത്തെ ഇടത്, അസിസ്റ്റന്റ് വാതിൽ അടച്ചുകൊണ്ട് ഉടനടി മറുപടി നൽകി.
ഞങ്ങൾ നടന്നുപോകുമ്പോൾ ഹോംസ് ശ്രദ്ധിച്ചു. ബുദ്ധിമാനായ ആ മനുഷ്യൻ, എന്റെ വിധിന്യായത്തിൽ ലണ്ടനിലെ 4-ാമത്തെ മിടുക്കനായ മനുഷ്യനാണ് അദ്ദേഹം. ധൈര്യത്തിന്റെ കാര്യത്തിൽ 3-ാമനാണെന്ന് അദ്ദേഹത്തിന് അവകാശവാദമില്ലെന്ന് എനിക്ക് ഉറപ്പില്ല.
എനിക്കു മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാമായിരുന്നു.
മിസ്റ്റർ വിൽസന്റെ സഹായിയായ ഞാൻ പറഞ്ഞു.
ചുവന്ന മുടിയുള്ള ലീഗിന്റെ ഈ നിഗൂഢതയിൽ നല്ലൊരു പങ്കു വഹിക്കാൻ അദ്ദേഹം അർഹനാണ്.
നിങ്ങൾ നിങ്ങളുടെ വഴി അന്വേഷിച്ചത് നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവനെയല്ല, പിന്നെ എന്ത്? അവന്റെ ട്രൗസറിന്റെ കാൽമുട്ടുകൾ. പിന്നെ നിങ്ങൾ എന്താണ് കണ്ടത്? ഞാൻ എന്താണ് കാണാൻ പ്രതീക്ഷിച്ചത്?
എന്തിനാണ് നിങ്ങൾ നടപ്പാതയിൽ തപ്പിത്തടഞ്ഞത്?
എന്റെ പ്രിയപ്പെട്ട ഡോക്ടർ, ഇത് നിരീക്ഷണ സമയമാണ്, സംസാരത്തിനുള്ളതല്ല. നമ്മൾ ഒരു ശത്രുവിന്റെ രാജ്യത്തിലെ ചാരന്മാരാണ്. സാക്സ് കോബർഗ് സ്ക്വയറിനെക്കുറിച്ച് നമുക്ക് ചിലത് അറിയാം. ഇനി നമുക്ക് അതിന്റെ പിന്നിലുള്ള പാതകൾ പര്യവേക്ഷണം ചെയ്യാം.
വിരമിച്ച സാക്സ് കോബർഗ് സ്ക്വയറിൽ നിന്ന് വളവ് തിരിയുമ്പോൾ ഞങ്ങൾ കണ്ടെത്തിയ റോഡ് ഒരു ചിത്രത്തിന്റെ മുൻഭാഗം പിന്നിലേക്ക് തിരിയുന്നതുപോലെ വളരെ വ്യത്യസ്തമായി അവതരിപ്പിച്ചു.
വടക്കോട്ട് നഗരത്തിന്റെ ഗതാഗതം അറിയിക്കുന്ന പ്രധാന ധമനികളിൽ ഒന്നായിരുന്നു അത്.
പടിഞ്ഞാറോട്ടും
ഇരട്ട വേലിയേറ്റത്തിൽ അകത്തേക്കും പുറത്തേക്കും ഒഴുകുന്ന വലിയ വാണിജ്യ പ്രവാഹത്താൽ റോഡ് തടസ്സപ്പെട്ടു. അതേസമയം കാൽനടയാത്രക്കാരുടെ തിരക്കിൽ നടപ്പാതകൾ കറുത്തിരുന്നു.
മനോഹരമായ കടകളുടെയും ഗംഭീരമായ ബിസിനസ് സ്ഥലങ്ങളുടെയും നിരയിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉപേക്ഷിച്ച മങ്ങിയതും നിശ്ചലവുമായ ചതുരത്തിന് മറുവശത്ത് അവ ശരിക്കും യോജിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു.
ഞാൻ നോക്കട്ടെ, മൂലയിൽ നിന്നുകൊണ്ട് ലൈനിലൂടെ നോക്കി ഹോംസ് പറഞ്ഞു.
ഇവിടത്തെ വീടുകളുടെ ക്രമം ഞാൻ ഓർക്കണം.
ലണ്ടനെക്കുറിച്ച് കൃത്യമായ അറിവ് നേടുക എന്നത് എന്റെ ഒരു ഹോബിയാണ്.
മോർട്ടിമർ, പുകയില വിൽപ്പനക്കാരൻ, ചെറിയ പത്രക്കട, നഗരത്തിലെ കോബർഗ് ബ്രാഞ്ച്, സബർബൻ ബാങ്ക്, വെജിറ്റേറിയൻ റെസ്റ്റോറന്റ്, മക്ഫാർലാൻഡിന്റെ വണ്ടി നിർമ്മാണ ഡിപ്പോ എന്നിവയുണ്ട്.
ഡബിൾ ക്വോട്ട്.
അത് ഞങ്ങളെ നേരെ മറ്റേ ബ്ലോക്കിലേക്ക് കൊണ്ടുപോകുന്നു.
ഇപ്പോൾ ഡോക്ടർ, ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്തു, അതിനാൽ നമുക്ക് കുറച്ച് കളിക്കാൻ സമയമായി.
ഒരു സാൻഡ്വിച്ചും ഒരു കപ്പ് കാപ്പിയും, പിന്നെ വയലിൻ ലാൻഡിലേക്ക്.
അവിടെയെല്ലാം മധുരവും മാധുര്യവും ഐക്യവും മാത്രം.
ആശയക്കുഴപ്പങ്ങൾ കൊണ്ട് നമ്മെ ശല്യപ്പെടുത്താൻ ചുവന്ന തലയുള്ള ക്ലയന്റുകളില്ല.
എന്റെ സുഹൃത്ത് ഒരു ഉത്സാഹഭരിതനായ സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹം വളരെ കഴിവുള്ള ഒരു കലാകാരന് മാത്രമല്ല, സാധാരണ യോഗ്യതയില്ലാത്ത ഒരു സംഗീത സംവിധായകനുമായിരുന്നു.
ഉച്ചകഴിഞ്ഞ് മുഴുവൻ അദ്ദേഹം സ്റ്റാളുകളിൽ ഏറ്റവും തികഞ്ഞ സന്തോഷത്തിൽ പൊതിഞ്ഞിരുന്നു. സംഗീതത്തിലേക്ക് തന്റെ നീണ്ട നേർത്ത വിരലുകൾ സൗമ്യമായി വീശി. അതേസമയം അദ്ദേഹത്തിന്റെ സൗമ്യമായി പുഞ്ചിരിക്കുന്ന മുഖവും ക്ഷീണിച്ച സ്വപ്നതുല്യമായ കണ്ണുകളും ഹോംസ് എന്ന വേട്ടനായയുടേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു.
ഹോംസ് എന്ന നിരന്തര, തീക്ഷ്ണതയുള്ള, ബുദ്ധിമാനായ, തയ്യാറായ കൈകളുള്ള ക്രിമിനൽ ഏജന്റ്, സങ്കൽപ്പിക്കാൻ കഴിയുന്നതുപോലെ.
അദ്ദേഹത്തിന്റെ ഏക സ്വഭാവത്തിൽ ഇരട്ട സ്വഭാവം മാറിമാറി സ്വയം ഉറപ്പിച്ചു. അദ്ദേഹത്തിന്റെ അങ്ങേയറ്റത്തെ കൃത്യതയും സൂക്ഷ്മതയും ഞാൻ പലപ്പോഴും കരുതിയതുപോലെ ഇടയ്ക്കിടെ അവനിൽ പ്രബലമായിരുന്ന കാവ്യാത്മകവും ധ്യാനാത്മകവുമായ മാനസികാവസ്ഥയ്ക്കെതിരായ പ്രതികരണത്തെ പ്രതിനിധീകരിക്കുന്നു.
അവന്റെ സ്വഭാവത്തിന്റെ ചാഞ്ചാട്ടം അവനെ അങ്ങേയറ്റത്തെ ലാങ്ങിൽ നിന്ന് വിഴുങ്ങുന്ന ഊർജ്ജത്തിലേക്ക് കൊണ്ടുപോയി.
എനിക്കറിയാമായിരുന്നതുപോലെ ദിവസങ്ങളോളം അവൻ തന്റെ ഇംപ്രൂവൈസേഷനുകൾക്കും കറുത്ത അക്ഷര കൂട്ടിച്ചേർക്കലുകൾക്കുമിടയിൽ തന്റെ ചാരുകസേരയിൽ കിടന്നുറങ്ങിയിരുന്നതുപോലെ അവൻ ഒരിക്കലും അത്ര ശക്തനായിരുന്നില്ല.
അപ്പോൾ പെട്ടെന്ന് വേട്ടയാടലിന്റെ മോഹം അവനിൽ വന്നു. അവന്റെ ഉജ്ജ്വലമായ യുക്തിസഹമായ ശക്തി അവബോധത്തിന്റെ തലത്തിലേക്ക് ഉയരും. അവന്റെ രീതികളെക്കുറിച്ച് പരിചയമില്ലാത്തവർ അവനെ നിസ്സാരമായി കാണും.
മറ്റു മനുഷ്യരുടേതല്ലാത്ത അറിവുള്ള ഒരു മനുഷ്യനെപ്പോലെ.
സെന്റ് ജെയിംസ് ഹാളിൽ സംഗീതത്തിൽ മുഴുകിയിരുന്ന ആ ഉച്ചതിരിഞ്ഞ് ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ വേട്ടയാടാൻ നിശ്ചയിച്ചിരുന്നവരുടെ മേൽ ഒരു ദുഷ്ടകാലം വരുമെന്ന് എനിക്ക് തോന്നി.
നിങ്ങൾ വീട്ടിലേക്ക് പോകണം, സംശയമില്ല ഡോക്ടർ, ഞങ്ങൾ പുറത്തുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു.
അതെ, അത് ശരിയാകും. എനിക്ക് കുറച്ച് മണിക്കൂറുകൾ എടുക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്.
കോബർഗ് സ്ക്വയറിലെ ഈ ബിസിനസ് ഗുരുതരമാണ്.
എന്തുകൊണ്ട് ഗുരുതരമാണ്?
ഒരു വലിയ കുറ്റകൃത്യം ചിന്തയിലാണ്.
അത് തടയാൻ നമുക്ക് സമയമാകുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് എല്ലാ കാരണവുമുണ്ട്. പക്ഷേ ഇന്ന് ശനിയാഴ്ചയായതിനാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാണ്.
ഇന്ന് രാത്രി എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്.
ഏത് സമയത്താണ്?
10 മണി നേരത്തെയാകും.
ഞാൻ പകൽ 10 മണിന് ബേക്കർ സ്ട്രീറ്റിലെത്തും.
ശരി.
ഞാൻ പറയുന്നു, ഡോക്ടർ, എന്തെങ്കിലും ചെറിയ അപകടമുണ്ടാകാം, അതിനാൽ ദയവായി നിങ്ങളുടെ സൈനിക റിവോൾവർ നിങ്ങളുടെ പോക്കറ്റിലിടുക.
അവൻ കൈവീശി, കുതികാൽ ഉയർത്തി, ആൾക്കൂട്ടത്തിനിടയിൽ ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷനായി.
എന്റെ അയൽക്കാരെക്കാൾ കൂടുതൽ ഞാൻ ശക്തനല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഷെർലക് ഹോംസുമായുള്ള എന്റെ ഇടപെടലുകളിൽ എന്റെ സ്വന്തം മണ്ടത്തരത്തിന്റെ ഒരു ബോധം എന്നെ എപ്പോഴും അടിച്ചമർത്തി.
ഇവിടെ അവൻ കേട്ടത് ഞാൻ കേട്ടിരുന്നു.
അവൻ കണ്ടത് ഞാൻ കണ്ടു. എന്നിട്ടും അവന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായത് സംഭവിച്ചത് മാത്രമല്ല, സംഭവിക്കാൻ പോകുന്നതും അവൻ വ്യക്തമായി കണ്ടിരുന്നു എന്നാണ്. എനിക്ക് മുഴുവൻ കാര്യങ്ങളും ഇപ്പോഴും ആശയക്കുഴപ്പവും വിചിത്രവുമായിരുന്നു.
കെൻസിംഗ്ടണിലെ എന്റെ വീട്ടിലേക്ക് വണ്ടിയോടിക്കുമ്പോൾ എൻസൈക്ലോപീഡിയയുടെ ചുവന്ന മുടിയുള്ള കോപ്പിയറുടെ അസാധാരണമായ കഥ മുതൽ സാക്സ് കോബർഗ് സ്ക്വയറിലേക്കുള്ള സന്ദർശനം, അവൻ എന്നെ പിരിഞ്ഞുപോയ അശുഭകരമായ വാക്കുകൾ എന്നിവയെല്ലാം ഞാൻ ചിന്തിച്ചു.
ഈ രാത്രികാല പര്യവേഷണം എന്തായിരുന്നു?
ഞാൻ എന്തിനാണ് ആയുധധാരിയായി പോകേണ്ടത്?
നമ്മൾ എവിടേക്കാണ് പോകുന്നത്? നമ്മൾ എന്തു ചെയ്യണം?
ഈ മൃദുലമുഖമുള്ള അശ്ലീല ബ്രോക്കറുടെ സഹായി ഒരു ശക്തനായ മനുഷ്യനാണെന്നും ആഴത്തിലുള്ള കളി കളിക്കാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനാണെന്നും ഹോംസിൽ നിന്ന് എനിക്ക് സൂചന ലഭിച്ചു. ഞാനത് മനസ്സിലാക്കാൻ ശ്രമിച്ചു, പക്ഷേ നിരാശയോടെ ഉപേക്ഷിച്ചു. രാത്രി ഒരു വിശദീകരണം നൽകുന്നതുവരെ കാര്യം മാറ്റിവെച്ചു. ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പാർക്ക് കടന്ന് ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് വഴി ബേക്കർ സ്ട്രീറ്റിലേക്ക് പോകുമ്പോൾ അത് ഒരു 9:15 ആയിരുന്നു. വാതിൽക്കൽ രണ്ട് സുന്ദരന്മാർ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇടനാഴിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മുകളിൽ നിന്ന് ശബ്ദങ്ങളുടെ ശബ്ദം ഞാൻ കേട്ടു. മുറിയിലേക്ക് കയറിയപ്പോൾ ഹോംസ് രണ്ട് പുരുഷന്മാരുമായി സജീവമായ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായി ഞാൻ കണ്ടു. അവരിൽ ഒരാൾ ഔദ്യോഗിക പോലീസ് ഏജന്റായ പീറ്റർ ജോൺസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. മറ്റൊരാൾ വളരെ തിളങ്ങുന്ന തൊപ്പിയും മാന്യമായ ഒരു ഫ്രോക്ക് കോട്ടും ധരിച്ച നീണ്ട മെലിഞ്ഞ ദുഖിതനായ ഒരു മനുഷ്യനായിരുന്നു. ഹാ, നമ്മുടെ പാർട്ടി പൂർത്തിയായി. ഹോംസ് തന്റെ പയർ ജാക്കറ്റിന്റെ ബട്ടണുകൾ മുകളിലേക്കിട്ട് റാക്കിൽ നിന്ന് തന്റെ കനത്ത വേട്ടയാടൽ വിള എടുത്തുകൊണ്ട് പറഞ്ഞു. വാട്സൺ, സ്കോട്ട്ലൻഡ് യാർഡിലെ മിസ്റ്റർ ജോൺസിനെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ സാഹസികതയിൽ നമ്മുടെ കൂട്ടാളിയാകാൻ പോകുന്ന മിസ്റ്റർ മെറുവെതറിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. ഡോക്ടർ, നമ്മൾ വീണ്ടും ദമ്പതികളെ വേട്ടയാടുകയാണ്, ജോൺസ് തന്റെ അനന്തരഫലമായി പറഞ്ഞു. ഇവിടെ നമ്മുടെ സുഹൃത്ത് ഒരു വേട്ടയാടൽ ആരംഭിക്കാൻ കഴിയുന്ന ഒരു അത്ഭുതകരമായ മനുഷ്യനാണ്. ഓടിക്കാൻ സഹായിക്കുന്നതിന് ഒരു പഴയ നായയെ മാത്രമേ അയാൾക്ക് ആവശ്യമുള്ളൂ. ഒരു കാട്ടുപോത്ത് നമ്മുടെ വേട്ടയാടലിന്റെ അവസാനമാകില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, മിസ്റ്റർ മെറുവെതർ വിഷാദത്തോടെ പറഞ്ഞു. മിസ്റ്റർ ഹോംസിൽ നിങ്ങൾക്ക് ഗണ്യമായ വിശ്വാസമർപ്പിക്കാം സർ, പോലീസ് ഏജന്റ് ഉന്നതഭാവത്തോടെ പറഞ്ഞു. അദ്ദേഹത്തിന് സ്വന്തം ചെറിയ രീതികളുണ്ട്. അവ ഞാൻ പറയുന്നതിൽ അദ്ദേഹത്തിന് എതിർപ്പില്ലെങ്കിൽ അത് അല്പം സൈദ്ധാന്തികവും അതിശയകരവുമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഡിറ്റക്റ്റീവിന്റെ ഗുണങ്ങളുണ്ട്. ഷാൾട്ടോ കൊലപാതകത്തിന്റെയും ആഗ്രനിധിയുടെയും കാര്യത്തിലെന്ന പോലെ ഒന്നോ രണ്ടോ തവണ അദ്ദേഹം ഔദ്യോഗിക സേനയേക്കാൾ ശരിയാണെന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. ഓ, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മിസ്റ്റർ ജോൺസ്, എല്ലാം ശരിയാണ്, അപരിചിതൻ ആദരവോടെ പറഞ്ഞു. എന്നിട്ടും എനിക്ക് എന്റെ റബ്ബർ നഷ്ടമാകുന്നുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. 7 വർഷത്തിനിടയിലും 20 വർഷത്തിനിടയിലും എനിക്ക് റബ്ബർ ലഭിക്കാത്ത ആദ്യത്തെ ശനിയാഴ്ച രാത്രിയാണിത്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തത്ര ഉയർന്ന പന്തയത്തിനായി കളിക്കുമെന്ന് ഞാൻ കരുതുന്നു. നാടകം കൂടുതൽ ആവേശകരമായിരിക്കും. മിസ്റ്റർ മെറിവെതർ, നിങ്ങൾക്ക് ഓഹരി ഏകദേശം 30,000 പൗണ്ട് ആയിരിക്കും. ജോൺസ്, നിങ്ങൾക്ക് നിങ്ങളുടെ കൈകൾ വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളായിരിക്കും അത്. ജോൺ ക്ലേ, കൊലപാതകി, കള്ളൻ, തകർക്കുന്നയാൾ, വ്യാജൻ. അവൻ ഒരു ചെറുപ്പക്കാരനാണ് മിസ്റ്റർ മെറിവെതർ, പക്ഷേ അവൻ തന്റെ തൊഴിലിന്റെ തലപ്പത്താണ്. ലണ്ടനിലെ ഏതൊരു കുറ്റവാളിയേക്കാളും എന്റെ വളകൾ അവന്റെ മേൽ വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ ഒരു ശ്രദ്ധേയനായ മനുഷ്യനാണ്, ചെറുപ്പക്കാരനായ ജോൺ ക്ലേ. അവന്റെ മുത്തച്ഛൻ ഒരു രാജകീയ പ്രഭുവായിരുന്നു. അവൻ തന്നെ ഈറ്റണിലേക്കും ഓക്സ്ഫോർഡിലേക്കും പോയിട്ടുണ്ട്. അവന്റെ തലച്ചോറ് അവന്റെ വിരലുകൾ പോലെ തന്ത്രപരമാണ്. ഓരോ തിരിവിലും അവന്റെ ലക്ഷണങ്ങൾ നമുക്ക് കണ്ടെത്താമെങ്കിലും ആ മനുഷ്യനെ എവിടെ കണ്ടെത്തണമെന്ന് നമുക്കറിയില്ല. അവൻ ഒരു ആഴ്ച സ്കോട്ട്ലൻഡിൽ ഒരു തൊട്ടിൽ പൊട്ടിക്കും, അടുത്ത ആഴ്ച കോൺവാളിൽ ഒരു അനാഥാലയം പണിയാൻ പണം സ്വരൂപിക്കും. ഞാൻ വർഷങ്ങളായി അവന്റെ പാതയിലാണ്, ഇതുവരെ അവനെ നോക്കിയിട്ടില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നു, ഇന്ന് രാത്രി നിങ്ങളെ പരിചയപ്പെടുത്താൻ എനിക്ക് സന്തോഷമേയുള്ളൂ. മിസ്റ്റർ ജോൺ ക്ലേയുമായി എനിക്ക് ഒന്നോ രണ്ടോ ചെറിയ അവസരങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ തൊഴിലിന്റെ തലപ്പത്താണെന്ന നിങ്ങളുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. എന്നിരുന്നാലും ഇപ്പോൾ 10 മണി കഴിഞ്ഞു, ഞങ്ങൾ ആരംഭിക്കാൻ സമയമായി. നിങ്ങൾ രണ്ടുപേരും ആദ്യത്തെ സുന്ദരനെ എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തേതിൽ ഞാനും വാട്സണും പിന്തുടരും. നീണ്ട ഡ്രൈവിനിടയിൽ ഷെർലക് ഹോംസ് അത്ര ആശയവിനിമയം നടത്തിയിരുന്നില്ല. ഉച്ചകഴിഞ്ഞ് ഞങ്ങൾ കേട്ട ഈണങ്ങൾ മുഴക്കി ക്യാബിൽ കിടന്നു. ഗ്യാസ് ലൈറ്റ് ചെയ്ത തെരുവുകളുടെ അനന്തമായ ശൈലിയിലൂടെ ഞങ്ങൾ ഫാരിംഗ്ടൺ സ്ട്രീറ്റിലേക്ക് ഉയർന്നുവരുന്നതുവരെ ഓയിട്ടി. ഞങ്ങൾ ഇപ്പോൾ അവിടെ അടുത്താണ്, എന്റെ സുഹൃത്ത് അഭിപ്രായപ്പെട്ടു. ഈ സഹ മെറിവെതർ ഒരു ബാങ്ക് ഡയറക്ടറാണ്, ഈ വിഷയത്തിൽ വ്യക്തിപരമായി താൽപ്പര്യമുണ്ട്. ജോൺസും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ കരുതി. അദ്ദേഹം ഒരു മോശം വ്യക്തിയല്ല, എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ തൊഴിലിൽ തികഞ്ഞ മണ്ടനാണ്. അദ്ദേഹത്തിന് ഒരു പോസിറ്റീവ് ഗുണമുണ്ട്. അദ്ദേഹം ഒരു ബുൾഡോഗിനെപ്പോലെ ധീരനും ആരെയെങ്കിലും ആക്രമിച്ചാൽ ഒരു ലോബ്സ്റ്ററിനെപ്പോലെ ഉറച്ചവനുമാണ്. ഇതാ ഞങ്ങൾ, അവർ ഞങ്ങളെ കാത്തിരിക്കുന്നു. രാവിലെ ഞങ്ങൾ കണ്ടെത്തിയ അതേ തിരക്കേറിയ വഴിയിൽ ഞങ്ങളെത്തി. ഞങ്ങളുടെ കാബുകൾ പിരിച്ചുവിട്ടു. മിസ്റ്റർ മെറിവെതറിന്റെ മാർഗനിർദ്ദേശപ്രകാരം ഞങ്ങൾ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ കടന്നുപോയി, അദ്ദേഹം ഞങ്ങൾക്കായി തുറന്ന ഒരു വശത്തെ വാതിലിലൂടെ. അതിനുള്ളിൽ ഒരു ചെറിയ ഇടനാഴി ഉണ്ടായിരുന്നു. അത് വളരെ വലിയ ഒരു ഇരുമ്പ് ഗേറ്റിൽ അവസാനിച്ചു. ഇതും തുറന്ന് വളഞ്ഞുപുളഞ്ഞ കല്ല് പടികളിറങ്ങി അത് മറ്റൊരു ഭീമാകാരമായ ഗേറ്റിൽ അവസാനിച്ചു. മിസ്റ്റർ മെറിവെതർ ഒരു വിളക്ക് കത്തിക്കാൻ നിർത്തി, തുടർന്ന് ഇരുണ്ട മണ്ണ് മണക്കുന്ന ഒരു വഴിയിലൂടെ ഞങ്ങളെ നയിച്ചു. അങ്ങനെ മൂന്നാമത്തെ വാതിൽ തുറന്ന ശേഷം ഒരു വലിയ നിലവറയിലേക്കോ നിലവറയിലേക്കോ പോയി. ചുറ്റും പെട്ടികളും കൂറ്റൻ പെട്ടികളും അടുക്കിവച്ചിരുന്നു. മുകളിൽ നിന്ന് നിങ്ങൾ വളരെ ദുർബലരല്ല, ലാൻഡേൺ ഉയർത്തിപ്പിടിച്ച് ചുറ്റും നോക്കി ഹോംസ് അഭിപ്രായപ്പെട്ടു.
താഴെ നിന്ന് അല്ല, മിസ്റ്റർ മെറിവെതർ പറഞ്ഞു. തറയിൽ നിരത്തിയിരിക്കുന്ന പതാകകളിൽ തന്റെ വടിയടിച്ചു.
എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പൊള്ളയായി തോന്നുന്നു, അദ്ദേഹം ആശ്ചര്യത്തോടെ മുകളിലേക്ക് നോക്കി പറഞ്ഞു.
കുറച്ചുകൂടി നിശബ്ദത പാലിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടണം, ഹോംസ് കർശനമായി പറഞ്ഞു. നിങ്ങൾ ഇതിനകം ഞങ്ങളുടെ പര്യവേഷണത്തിന്റെ മുഴുവൻ വിജയവും അപകടത്തിലാക്കിയിട്ടുണ്ട്. ആ പെട്ടികളിലൊന്നിൽ ഇരിക്കാനും ഇടപെടാതിരിക്കാനും നിങ്ങൾക്ക് നന്മ ഉണ്ടാകട്ടെ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു.
ഗൗരവമുള്ള മിസ്റ്റർ മെറിവെതർ ഒരു മുഖത്ത് വളരെ മുറിവേറ്റ മുഖഭാവത്തോടെ ഹോംസ് മുട്ടുകുത്തി നിലത്ത് വീണു. വിളക്കും ഭൂതക്കണ്ണാടിയുമായി കല്ലുകൾക്കിടയിലുള്ള വിള്ളലുകൾ സൂക്ഷ്മമായി പരിശോധിക്കാൻ തുടങ്ങി.
കുറച്ചു നിമിഷങ്ങൾക്കുശേഷം അവനെ തൃപ്തിപ്പെടുത്താൻ മതിയായിരുന്നു, കാരണം അവൻ വീണ്ടും കാലിൽ ചാടി തന്റെ ഗ്ലാസ് പോക്കറ്റിൽ വെച്ചു.
കുത്ത്, ഞങ്ങൾക്ക് മുന്നിൽ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലുമുണ്ട്, അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കാരണം നല്ല പോണ്ടോക്ക് സുരക്ഷിതമായി കിടക്കയിൽ എത്തുന്നവരെ അവർക്ക് ഒരു ചൂടും എടുക്കാൻ കഴിയില്ല.
അപ്പോൾ അവർ ഒരു മിനിറ്റ് പോലും പാഴാക്കില്ല, കാരണം അവർ എത്രയും വേഗം അവരുടെ ജോലി ചെയ്യുന്നുവോ അത്രയും കൂടുതൽ സമയം അവർക്ക് രക്ഷപ്പെടാൻ ലഭിക്കും.
ഡോക്ടർ, നിങ്ങൾ നിർവചിച്ചതുപോലെ ലണ്ടനിലെ പ്രധാന ബാങ്കുകളിലൊന്നിന്റെ സിഇടി ബ്രാഞ്ചിന്റെ നിലവറയിലാണ് ഞങ്ങളിപ്പോൾ.
മിസ്റ്റർ മെറിവെതർ ഡയറക്ടർമാരുടെ ചെയർമാനാണ്. ലണ്ടനിലെ കൂടുതൽ ധീരരായ കുറ്റവാളികൾ ഇപ്പോൾ ഈ നിലവറയിൽ ഗണ്യമായ താൽപര്യം കാണിക്കേണ്ടതിന്റെ കാരണങ്ങളുണ്ടെന്ന് അദ്ദേഹം നിങ്ങളോട് വിശദീകരിക്കും.
ഇത് ഞങ്ങളുടെ ഫ്രഞ്ച് സ്വർണമാണ്, ഡയറക്ടർ മന്ത്രിച്ചു.
അതിനെതിരെ ഒരു ശ്രമം നടന്നേക്കാമെന്ന് ഞങ്ങൾക്ക് നിരവധി മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്.
നിങ്ങളുടെ ഫ്രഞ്ച് സ്വർണം?
അതെ, ഞങ്ങളുടെ വിഭവങ്ങൾ ശക്തിപ്പെടുത്താൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് അവസരം ലഭിച്ചു. അതിനായി ബാങ്ക് ഓഫ് ഫ്രാൻസിൽ നിന്ന് 30,000 നെപ്പോളിയന്മാരെ കടം വാങ്ങി.
പണം അൺബാക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരിക്കലും അവസരം ലഭിച്ചിട്ടില്ലെന്നും അത് ഇപ്പോഴും ഞങ്ങളുടെ നിലവറയിലാണെന്നും അറിയപ്പെടുന്നു.
ഞാൻ ഇരിക്കുന്ന പെട്ടിയിൽ ലെഡ് ഫോയിൽ പാളികൾക്കിടയിൽ പാക്ക് ചെയ്ത 2,000 നെപ്പോളിയന്മാരുണ്ട്.
ഞങ്ങളുടെ സ്വർണശേഖരം നിലവിൽ ഒരു ബ്രാഞ്ച് ഓഫീസിൽ സൂക്ഷിക്കുന്നതിനേക്കാൾ വളരെ വലുതാണ്. കൂടാതെ ഡയറക്ടർമാർക്ക് ഈ വിഷയത്തിൽ സംശയങ്ങളുണ്ടായിരുന്നു, അവ വളരെ ന്യായീകരിക്കപ്പെട്ടതാണ്, ഹോംസ് പറഞ്ഞു.
ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ചെറിയ പദ്ധതികൾ ക്രമീകരിക്കേണ്ട സമയമായി.
ഒരു മണിക്കൂറിനുള്ളിൽ കാര്യങ്ങൾ ഒരു വഴിത്തിരിവിലെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
അതിനിടയിൽ, മിസ്റ്റർ മെറിവെതർ, നമ്മൾ ആ ഇരുണ്ട വിളക്കിന് മുകളിൽ സ്ക്രീൻ വെച്ച് ഇരുട്ടിലിരിക്കണം.
എനിക്ക് ഭയമാണ്.
ഞാൻ എന്റെ പോക്കറ്റിൽ ഒരു പാക്ക് കാർഡുകൾ കൊണ്ടുവന്നിരുന്നു. ഞങ്ങൾ ഒരു പാർട്ടിക്കാരിയായതിനാൽ നിങ്ങളുടെ റബ്ബർ നിങ്ങളുടെ കൈവശമുണ്ടാകുമെന്ന് ഞാൻ കരുതി.
പക്ഷേ ശത്രുവിന്റെ തയ്യാറെടുപ്പുകൾ വളരെ ദൂരം പോയിരിക്കുന്നു. നമുക്ക് ഒരു വെളിച്ചത്തിന്റെ സാന്നിധ്യം അപകടപ്പെടുത്താൻ കഴിയില്ല.
ഒന്നാമതായി, നമ്മൾ നമ്മുടെ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കണം.
ഇവർ ധൈര്യശാലികളാണ്, നമുക്ക് അവരെ ഒരു പോരായ്മയായി കണക്കാക്കാം. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർ നമുക്ക് എന്തെങ്കിലും ദോഷം ചെയ്തേക്കാം.
ഞാൻ ഈ പെട്ടിയുടെ പിന്നിൽ നിൽക്കും, നിങ്ങൾ അവരുടെ പിന്നിൽ ഒളിക്കുമോ?
അപ്പോൾ ഞാൻ അവരുടെ നേരെ ഒരു ലൈറ്റ് തെളിക്കുമ്പോൾ വേഗത്തിൽ അടുത്തേക്ക് വരിക.
അവർ വെടിയുതിർത്താൽ വാട്സൺ അവരെ വെടിവെക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കുന്നില്ല.
ഞാൻ കുനിഞ്ഞിരുന്ന മരപ്പെട്ടിയുടെ മുകളിൽ എന്റെ റിവോൾവർ കോക്ക് ചെയ്തു.
ഹോംസ് തന്റെ വിളക്കിന്റെ മുൻവശത്ത് സ്ലൈഡ് എറിഞ്ഞു, ഞങ്ങളെ കടുത്ത ഇരുട്ടിൽ ഉപേക്ഷിച്ചു.
ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തത്ര പൂർണമായ ഇരുട്ട്.
ചൂടുള്ള ലോഹത്തിന്റെ ഗന്ധം അവശേഷിച്ചു.
വെളിച്ചം ഇപ്പോഴും അവിടെയുണ്ടെന്ന് ഉറപ്പാക്കാൻ ഒരു നിമിഷത്തെ അറിയിപ്പിൽ മിന്നാൻ തയ്യാറാണ്.
എന്റെ ഞരമ്പുകൾ പ്രതീക്ഷയുടെ ഒരു വട്ടം വരെ പ്രവർത്തിച്ച എനിക്ക് പെട്ടെന്നുള്ള ഇരുട്ടിലും നിലവറയുടെ തണുത്ത ഈർപ്പമുള്ള വായുവിലും എന്തോ വിഷാദകരവും കീഴടക്കുന്നതുമായിരുന്നു.
അവർക്ക് ഒരു പിൻവാങ്ങൽ മാത്രമേയുള്ളൂ, ഹോംസ് മന്ത്രിച്ചു.
അത് വീടിലൂടെ സാക്സ് കെബർഗ് സ്ക്വയറിലേക്ക് തിരിച്ചു.
ജോൺസ്, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ ചെയ്തുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
എനിക്ക് മുൻവാതിലിൽ ഒരു ഇൻസ്പെക്ടറും 2 ഓഫീസർമാരും കാത്തിരിക്കുന്നു.
പിന്നെ നമ്മൾ എല്ലാ ദ്വാരങ്ങളും നിർത്തി. ഇപ്പോൾ നമ്മൾ നിശബ്ദരായി കാത്തിരിക്കണം.
എന്തൊരു സമയമായി എന്ന് തോന്നി.
പിന്നീടുള്ള കുറിപ്പുകൾ താരതമ്യം ചെയ്യുമ്പോൾ 1.5 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ.
പക്ഷേ രാത്രി ഏതാണ്ട് കഴിഞ്ഞുപോയിരിക്കുമെന്നും പ്രഭാതം നമ്മുടെ മുകളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നതായും എനിക്ക് തോന്നി.
എന്റെ കൈകാലുകൾ ക്ഷീണിതവും കഠിനവുമായിരുന്നു, കാരണം എന്റെ സ്ഥാനം മാറ്റാൻ ഞാൻ ഭയപ്പെട്ടു.
എന്നിട്ടും എന്റെ ഞരമ്പുകൾ പിരിമുറുക്കത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് വലിഞ്ഞു. എന്റെ കേൾവി വളരെ മൂർച്ചയുള്ളതായിരുന്നു. എന്റെ കൂട്ടാളികളുടെ സൗമ്യമായ ശ്വാസോച്ഛ്വാസം മാത്രമല്ല, ബാങ്ക് ഡയറക്ടറുടെ നേർത്ത നെടുവീർപ്പ് കുറിപ്പിൽ നിന്ന് വലിയ ജോൺസിന്റെ ആഴമേറിയതും ഭാരമേറിയതുമായ ശ്വാസം എനിക്ക് വേർതിരിച്ചറിയാൻ കഴിഞ്ഞു.
എന്റെ സ്ഥാനത്ത് നിന്ന് തറയുടെ ദിശയിലുള്ള കേസ് എനിക്ക് നോക്കാൻ കഴിഞ്ഞു.
പെട്ടെന്ന് എന്റെ കണ്ണുകൾക്ക് ഒരു പ്രകാശത്തിന്റെ തിളക്കം ലഭിച്ചു.
ആദ്യം അത് കൽപ്പടവിലെ ഒരു തിളക്കമുള്ള തീപ്പൊരി മാത്രമായിരുന്നു.
പിന്നീട് അത് ഒരു മഞ്ഞവരയായി മാറുന്നതുവരെ നീണ്ടു.
പിന്നീട് ഒരു മുന്നറിയിപ്പോ ശബ്ദമോ ഇല്ലാതെ ഒരു മുറിവ് തുറന്ന ഒരു കൈ പ്രത്യക്ഷപ്പെട്ടു. വെളിച്ചത്തിന്റെ ചെറിയ ഭാഗത്തിന്റെ മധ്യത്തിൽ ഒരു വെളുത്ത സ്ത്രീത്വമുള്ള കൈ. ഒരു നിമിഷമോ അതിലധികമോ വിരലുകൾ കൊണ്ട് വിറക്കുന്ന ആ കൈ തറയിൽ നിന്ന് പുറത്തേക്ക് നീണ്ടുനിന്നു. പിന്നീട് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടതുപോലെ അത് പിൻവലിച്ചു. വീണ്ടും എല്ലാം ഇരുണ്ടു. കല്ലുകൾക്കിടയിൽ ഒരു വിള്ളൽ അടയാളപ്പെടുത്തിയ ഒരൊറ്റ തിളക്കമുള്ള തീപ്പൊരി ഒഴിവാക്കി. എന്നിരുന്നാലും അത് അപ്രത്യക്ഷമായത് ഒരു ക്ഷണികമായിരുന്നു. ഒരു കീറുന്ന കീറുന്ന ശബ്ദത്തോടെ വിശാലമായ വെളുത്ത കല്ലുകളിൽ ഒന്ന് അതിന്റെ വശത്തേക്ക് തിരിഞ്ഞു. ഒരു ചതുരാകൃതിയിലുള്ള വിടവുള്ള ദ്വാരം അവശേഷിപ്പിച്ചു. അതിലൂടെ ഒരു വിളക്കിന്റെ വെളിച്ചമൊഴുകി. അരികിലൂടെ ഒരു ക്ലീൻഡ് ബാലിശമായ മുഖമുണ്ടായിരുന്നു. അത് ചുറ്റും സൂക്ഷ്മമായി നോക്കി. തുടർന്ന് ദ്വാരത്തിന്റെ ഇരുവശത്തും ഒരു കൈ വെച്ചുകൊണ്ട് തോളിൽ ഉയർത്തി അരക്കെട്ട് ഉയർത്തി ഒരു കാൽമുട്ട് അരികിൽ അമർന്നു. മറ്റൊരു നിമിഷം അവൻ ദ്വാരത്തിന്റെ അരികിൽ നിന്നു. വിളറിയ മുഖവും വളരെ ചുവന്ന മുടിയുടെ ഒരു ഷോക്കുമുള്ള തന്നെപ്പോലെ ജീവനുള്ളതും ചെറുതുമായ ഒരു കൂട്ടുകാരനെ തന്റെ പിന്നാലെ വലിച്ചുകൊണ്ടിരുന്നു. ഡബിൾ കോട്ട്. എല്ലാം വ്യക്തമാണ്, അവൻ മന്ത്രിച്ചു. നിങ്ങൾക്ക് ഒളിയും ബാഗുകളുമുണ്ടോ? ഗ്രേറ്റ് സ്കോട്ട്. ചാടുക ആർച്ചി, ചാടുക. ഞാൻ അതിനായി ആടും. ഷെർലക് ഹോംസ് പുറത്തേക്ക് ചാടി വന്ന് നുഴഞ്ഞുകയറ്റക്കാരനെ കോളറിൽ പിടിച്ചു. മറ്റേയാൾ ദ്വാരത്തിലൂടെ താഴേക്കിറങ്ങി. ജോൺസ് തന്റെ പാവാടയിൽ മുറുകെ പിടിക്കുമ്പോൾ തുണി കീറുന്ന ശബ്ദം ഞാൻ കേട്ടു. ഡബിൾ കോട്ട്. ഒരു റിവോൾവറിന്റെ ബാരലിൽ വെളിച്ചം മിന്നി. പക്ഷേ ഹോംസിന്റെ വേട്ടയാടൽ ബോൾട്ട് ആ മനുഷ്യന്റെ കൈത്തണ്ടയിൽ വീണു. പിസ്റ്റൾ കല്ല് തറയിൽ മുട്ടി. ഇത് ഉപയോഗശൂന്യമാണ്, ജോൺ ഗ്ലേ, ഹോംസ് നിഷ്കളങ്കമായി പറഞ്ഞു. നിങ്ങൾക്കൊരു അവസരവുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി. മറ്റേയാൾ വളരെ ശാന്തമായി മറുപടി പറഞ്ഞു. എന്റെ സുഹൃത്ത് സുഖമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ നിങ്ങൾക്ക് അവന്റെ കോട്ടയിലുണ്ടെന്ന് ഞാൻ കാണുന്നു. വാതിൽക്കൽ അവനെ കാത്തിരിക്കുന്ന മൂന്ന് പേരുണ്ട്, ഹോംസ് പറഞ്ഞു. ഓ, തീർച്ചയായും. നിങ്ങൾ കാര്യം പൂർണ്ണമായും ചെയ്തതായി തോന്നുന്നു. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കണം. ഞാൻ നിങ്ങളെയും, ഹോംസ് മറുപടി പറഞ്ഞു. നിങ്ങളുടെ ചുവന്ന മുടിയുള്ള ആശയം വളരെ പുതിയതും ഫലപ്രദവുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ വീണ്ടും കാണും, ജോൺസ് പറഞ്ഞു. അവൻ എന്നേക്കാൾ വേഗത്തിൽ കുഴികളിലിറങ്ങുന്നു. ഞാൻ ഡെർബികൾ ശരിയാക്കുമ്പോൾ കാത്തിരിക്കുക. നിങ്ങളുടെ വൃത്തികെട്ട കൈകൾ കൊണ്ട് എന്നെ തുടരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു, കൈത്തണ്ടയിൽ വിലങ്ങുകൾ ഇടിച്ചുകൊണ്ട് ഞങ്ങളുടെ തടവുകാരൻ പറഞ്ഞു. എന്റെ സിരകളിൽ രാജകീയ രക്തമുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കില്ല. നിങ്ങൾ എപ്പോഴും എന്നെ വിളിക്കുമ്പോൾ സർ, ദയവായി എന്ന് പറയുമ്പോൾ നന്മ കാണിക്കുക. ശരി, ജോൺസ് ഒരു നോട്ടത്തോടെയും പരിഹാസത്തോടെയും പറഞ്ഞു. ശരി, ദയവായി സർ, പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങളുടെ ഉന്നതിയെ കൊണ്ടുപോകാൻ ഒരു ക്യാബ് ലഭിക്കുന്നിടത്ത് മുകളിലേക്ക് മാർച്ച് ചെയ്യാമോ? അതാണ് നല്ലത്, ജോൺ ക്ലേ ശാന്തമായി പറഞ്ഞു. ഡബിൾ കോട്ട്. ഞങ്ങൾ മൂന്നുപേരെയും വണങ്ങി ഡിറ്റക്റ്റീവിന്റെ കസ്റ്റഡിയിലേക്ക് നിശബ്ദമായി നടന്നു. ശരിക്കും മിസ്റ്റർ ഹോംസ്, മിസ്റ്റർ മെറുവെതർ പറഞ്ഞു, ഞങ്ങൾ നിലവറയിൽ നിന്ന് അവരെ പിന്തുടരുമ്പോൾ ബാങ്കിന് നിങ്ങളോട് എങ്ങനെ നന്ദി പറയാനോ നിങ്ങളെ എങ്ങനെ നന്നാക്കാനോ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്റെ അനുഭവത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദൃഢനിശ്ചയത്തോടെയുള്ള ബാങ്ക് കൊള്ളയടിക്കാനുള്ള ശ്രമങ്ങളിലൊന്ന് നിങ്ങൾ കണ്ടെത്തി പൂർണ്ണമായി പരാജയപ്പെടുത്തിയെന്നതിൽ സംശയമില്ല. മിസ്റ്റർ ജോൺ ക്ലേയുമായി ഒത്തുതീർപ്പിലെത്താൻ എനിക്ക് സ്വന്തമായി ഒന്നോ രണ്ടോ ചെറിയ തുകകളുണ്ടായിരുന്നു, ഹോംസ് പറഞ്ഞു. ഈ വിഷയത്തിൽ എനിക്ക് ചെറിയ ചിലവുകളുണ്ടായിരുന്നു. അത് ബാങ്ക് തിരികെ നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ അതിനപ്പുറം പലതരത്തിൽ സവിശേഷമായ ഒരു അനുഭവമുണ്ടായതിലൂടെയും റെഡ് ഹെഡ് ലീഗിന്റെ വളരെ ശ്രദ്ധേയമായ വിവരണം കേട്ടതിലൂടെയും എനിക്ക് ധാരാളം പ്രതിഫലം ലഭിക്കുന്നു. നോക്കൂ വാട്സൺ, അതിരാവിലെ ബേക്കർ സ്ട്രീറ്റിൽ ഒരു ഗ്ലാസ് വിസ്കിയും സോഡയും കുടിച്ചുകൊണ്ട് ഞങ്ങൾ ഇരിക്കുമ്പോൾ അദ്ദേഹം വിശദീകരിച്ചു. ഈ അതിശയകരമായ ബിസിനസിന്റെ ഏക ലക്ഷ്യം ലീഗിന്റെ പരസ്യവും എൻസൈക്ലോപീഡിയയുടെ പകർപ്പും എല്ലാ ദിവസവും മണിക്കൂറുകളോളം ഈ അമിതമായ അശ്ലീല ബ്രോക്കറെ വഴിയിൽ നിന്ന് പുറത്താക്കുക എന്നതായിരിക്കണമെന്ന് ആദ്യത്തേതിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. അത് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു കൗതുകകരമായ മാർഗമായിരുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ ഇതിലും മികച്ചത് നിർദ്ദേശിക്കാൻ പ്രയാസമായിരിക്കും. ക്ലേയുടെ കൂട്ടാളിയുടെ മുടിയുടെ നിറം ഈ രീതിയെ നിസ്സംശയമായും നിർദ്ദേശിച്ചു. ആഴ്ചയിൽ 4 പൗണ്ട് എന്നത് അവനെ ആകർഷിക്കുന്ന ഒരു പ്രലോഭനമായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾക്ക് കളിക്കുന്ന അവർക്ക് അത് എന്തായിരുന്നു? അവർ പരസ്യത്തിലിട്ടു. ഒരു തെമ്മാടി താൽക്കാലിക ഓഫീസാണ്. മറ്റേ തെമ്മാടി ആ മനുഷ്യനെ അതിനായി അപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നു. അവർ ഒരുമിച്ച് ആഴ്ചയിൽ എല്ലാ ദിവസവും രാവിലെ അവന്റെ അസാന്നിധ്യം ഉറപ്പാക്കുന്നു. അസിസ്റ്റന്റ് പകുതി കൂലിക്ക് വന്നതായി ഞാൻ കേട്ടപ്പോൾ മുതൽ സാഹചര്യം സുരക്ഷിതമാക്കാൻ അയാൾക്ക് ശക്തമായ ഒരു ഉദ്ദേശ്യമുണ്ടെന്ന് എനിക്ക് വ്യക്തമായിരുന്നു. പക്ഷേ ഉദ്ദേശ്യം എന്താണെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഊഹിക്കാൻ കഴിയും? വീട്ടിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു അശ്ലീല ഗൂഢാലോചന മാത്രമേ ഞാൻ സംശയിക്കുമായിരുന്നുള്ളൂ. എന്നിരുന്നാലും അത് ചോദ്യം ചെയ്യപ്പെടാത്തതായിരുന്നു. പുരുഷന്റെ ബിസിനസ് ചെറുതായിരുന്നു. ഇത്രയും വിപുലമായ തയ്യാറെടുപ്പുകൾക്കും അവർ ചെയ്യുന്ന ചെലവുകൾക്കും കാരണമാകുന്ന ഒന്നും അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വീടിന് പുറത്തുള്ള ഒന്നായിരിക്കണം. അത് എന്തായിരിക്കാം? ഫോട്ടോഗ്രാഫിയോടും നിലവറയിലേക്ക് ഒളിച്ചോടാനുള്ള അവന്റെ തന്ത്രം. നിലവറയോ? ഈ കുഴഞ്ഞുമറിഞ്ഞ സൂചനയുടെ അവസാനം അവിടെയായിരുന്നു. പിന്നെ ഞാൻ ആ നിഗൂഢ് സഹായിയെ അന്വേഷിച്ചപ്പോൾ ലണ്ടനിലെ ഏറ്റവും മിടുക്കനും ധീരനുമായ കുറ്റവാളികളിൽ ഒരാളെ നേരിടേണ്ടി വന്നതായി കണ്ടെത്തി.
അവൻ നിലവറയിൽ എന്തോ ചെയ്യുകയായിരുന്നു, മാസങ്ങളോളം ദിവസത്തിൽ നിരവധി മണിക്കൂറുകൾ എടുത്ത ഒന്ന്.
വീണ്ടും എന്തായിരിക്കും അത്?
മറ്റേതെങ്കിലും കെട്ടിടത്തിലേക്ക് അയാൾ ഒരു തുരങ്കം ഓടിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല.
ഇതുവരെ ഞങ്ങൾ സംഭവസ്ഥലം സന്ദർശിക്കാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു.
എന്റെ വടികൊണ്ട് നടപ്പാതയിൽ അടിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ അത്ഭുതപ്പെടുത്തി.
നിലവറ മുന്നിലാണോ പിന്നിലാണോ നീണ്ടിരിക്കുന്നതെന്ന് ഞാൻ ഉറപ്പാക്കുകയായിരുന്നു.
അത് മുന്നിലല്ല.
പിന്നെ ഞാൻ മണി മുഴക്കി. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അസിസ്റ്റന്റ് അതിന് ഉത്തരം നൽകി.
ഞങ്ങൾക്ക് ചില ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ മുമ്പ് പരസ്പരം കണ്ണടച്ചിട്ടില്ല.
ഞാൻ അവന്റെ മുഖത്തേക്ക് നോക്കിയില്ല.
അവന്റെ കാൽമുട്ടുകളാണ് എനിക്ക് കാണാൻ ആഗ്രഹിക്കുന്നത്.
അവ എത്രമാത്രം ജീർണിച്ചതും ചുളിവുകളുള്ളതും കറപിടിച്ചതുമാണെന്ന് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിരിക്കണം.
കടം വാങ്ങിയ ആ മണിക്കൂറുകളെക്കുറിച്ച് അവർ സംസാരിച്ചു.
അവശേഷിക്കുന്ന ഒരേയൊരു കാര്യം അവർ എന്തിനാണ് കടം വാങ്ങുന്നത് എന്നതായിരുന്നു.
ഞാൻ മൂലയ്ക്ക് ചുറ്റും നടന്നു. നഗരം കണ്ട് സബർബൻ ബാങ്കും ഞങ്ങളുടെ സുഹൃത്തിന്റെ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു.
എന്റെ പ്രശ്നം ഞാൻ പരിഹരിച്ചതായി തോന്നി.
കച്ചേരി കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് വണ്ടിയോടിച്ചപ്പോൾ ഞാൻ സ്കോട്ട്ലൻഡ് യാർഡിനെയും ബാങ്ക് ഡയറക്ടർമാരുടെ ചെയർമാനെയും വിളിച്ചു. നിങ്ങൾ കണ്ട ഫലത്തോടെ
ഇന്ന് രാത്രി അവർ അവരുടെ ശ്രമം നടത്തുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും?
ഞാൻ ചോദിച്ചു.
ശരി, അവർ അവരുടെ ലീഗ് ഓഫീസുകൾ അടച്ചപ്പോൾ മിസ്റ്റർ ജാബ്സ് വിൽസന്റെ സാന്നിധ്യത്തെക്കുറിച്ച് അവർക്ക് ഇനി താൽപ്പര്യമില്ലെന്നതിന്റെ സൂചനയായിരുന്നു അത്.
മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവർ അവരുടെ തുരങ്കം പൂർത്തിയാക്കി,
പക്ഷേ അത് ഉടൻ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു.
കാരണം അത് കണ്ടെത്തിയേക്കാം, അല്ലെങ്കിൽ ബുള്ളിയൻ നീക്കം ചെയ്തേക്കാം.
ശനിയാഴ്ച അവർക്ക് മറ്റേതൊരു ദിവസത്തേക്കാളും നന്നായി യോജിക്കും, കാരണം അവർക്ക് രക്ഷപ്പെടാൻ രണ്ട് ദിവസം ലഭിക്കും.
ഡബിൾ ക്വോട്ട്.
ഇക്കാരണങ്ങളാൽ അവർ ഇന്ന് രാത്രി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു.
നീ അത് മനോഹരമായി ന്യായീകരിച്ചു, ഞാൻ കപടമായ ആരാധനയോടെ വിളിച്ചു പറഞ്ഞു.
ഇത് വളരെ നീണ്ട ഒരു ശൃംഖലയാണ്, എന്നിട്ടും എല്ലാ കണ്ണികളും സത്യമായി മുഴങ്ങുന്നു.
അത് എന്നെ ഓൺവേയിൽ നിന്ന് രക്ഷിച്ചു,
അവൻ മറുപടി പറഞ്ഞു, അലറുന്നു.
അയ്യോ, അത് എന്റെ മേൽ അടുക്കുന്നതായി എനിക്ക് ഇതിനകം തോന്നുന്നു.
എന്റെ ജീവിതം പൊതുവായ അസ്തിത്വ സ്ഥലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നീണ്ട ശ്രമത്തിലാണ് ചെലവഴിച്ചിരിക്കുന്നത്.
ഈ ചെറിയ പ്രശ്നങ്ങൾ എന്നെ അങ്ങനെ ചെയ്യാൻ സഹായിക്കുന്നു.
നീ വംശത്തിന്റെ ഒരു ഉപകാരിയാണ്, ഞാൻ പറഞ്ഞു.
അവൻ തോളിൽ കുലുക്കി.
ശരി, ഒരുപക്ഷേ ഇത് കുറച്ച് പ്രയോജനമുള്ളതായിരിക്കാം, ഗുസ്റ്റാഫ് ഫ്ലോർ ജോർജ് സാൻഡിനെ എഴുതിയതുപോലെ അദ്ദേഹം അഭിപ്രായപ്പെട്ടു.